നിർവികാരവും നിരാകാരവും നിഷ്കാമവും നിർഗുണവും നിത്യവും സത്യവും സച്ചിദാനന്ദ സ്വരൂപവുമായ ത്രിമൂർത്തികളുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. സർവദേവതകളുടെയും ആദിശങ്കരാചാര്യരുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദന്റെയും ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും അതുപോലുള്ള എല്ലാ മഹർഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. സമാധിയടഞ്ഞ സ്വാമി ചിന്മയാനന്ദജി, സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തുടങ്ങിയ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്രീ ശ്രീ രവിശങ്കർ സത്യാനന്ദ സരസ്വതി തിരുവടികൾ അതുപോലുള്ള ഗുരുക്കന്മാരുടെയും സർവഗുരുപരമ്പരകളുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഈ സംഘടനയുടെ ആചാര്യന്മാരായിട്ടുള്ള ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിന്റെയും ഡോക്ടർ സാംബശിവൻ സാറിന്റെയും എല്ലാം പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എന്റെ വാക്കുകൾ ശ്രവിക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദരിയുടെയും സഹോദരന്റെയും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എന്റെ ഇഷ്ടദേവനും ഗുരുദേവനും ആരാധ്യപുരുഷനും അവതാരപുരുഷനുമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാദാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. ഭാരതീയ ആധ്യാത്മിക ആധുനിക ലോകത്തിലെ പ്രതി, ഇതാണ് എന്റെ വിഷയം. വിഷയം പരിപൂർണമായും അതിന്റെ പേരിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ തന്നെ ഭാരതം എന്ന വാക്കിൽ അത് പരിപൂർണമായും ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഭാവം രാഗം താളം എന്നാണ്. ഭാരതം എന്ന വാക്ക് ഭാവരാഗ താളങ്ങളോടുകൂടി നാം ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട മൂല്യത്തെയാണ് കാണിക്കുന്നത്. ഭാവം എന്ന് പറഞ്ഞാൽ ഭാവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭാവം ഭക്തിയാണ്. അതിലപ്പുറം ഒരു ഭാവം ഇനി നമുക്ക് വേറെയില്ല. രാഗം എന്ന് പറഞ്ഞാൽ രാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രാഗം അച്ചടക്കമാണ്. താളം എന്ന് പറഞ്ഞാൽ, താളങ്ങൾ എന്ന് പറഞ്ഞത് കർമ്മ നിരതരാവുകയാണ്. ഡ്യൂട്ടി, ഡിസിപ്ലിൻ ആൻഡ് ഡിവോഷൻ, ഇതാണ് ഭാരതം എന്ന വാക്കിൽ നിന്ന് തന്നെ നാം ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്നുമുണ്ടെങ്കിൽ മാത്രമാണ് ഭാരതീയമാകുന്ന ആത്മീയത നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് വിദേശ രാജ്യങ്ങളെ അനുകരിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് മൂന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാവപരിശുദ്ധി നഷ്ടപ്പെടുന്നു, നാം തീരെ കർമ്മനിരതരാകുന്നില്ല, മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അച്ചടക്കം എന്തെന്ന് നമുക്ക് തീരെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി നമുക്കറിയും, വി സി ഓൺലി, എവിടെ നോക്കിയാലും ഇന്ന് മാൻ മേക്കിങ്ങിനെ കാണാൻ കഴിയുന്നില്ല. വി സി ഓൺലി ദ മണി മേക്കിംഗ് എവരിവേർ, എഡ്യൂക്കേഷൻ ഓർ ദ എംപ്ലോയ്മെന്റ് വാട്ട് എവർ ഇറ്റ് മേ ബി, വി സി ഓൺലി എ മണി മേക്കിംഗ് സിസ്റ്റം. വി നീഡ് എ മാൻ മേക്കിംഗ് സിസ്റ്റം. അത് നമുക്ക് ഇന്ന് എവിടെയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഭാരതീയമാകുന്ന ആത്മീയതയ്ക്ക് ഈ ലോകത്തിൽ നാം ഇന്ന് വെളിയിലേക്ക് ചെന്നാൽ ക്രൈസിസ് മാത്രമേ കാണാനുള്ളൂ. കണ്ടംപററി ക്രൈസിസ്. വാട്ട് ഈസ് ദ ക്യൂർ ഫോർ ദിസ് കണ്ടംപററി ക്രൈസിസ്? നമ്മളെല്ലാവരും പഠിച്ചതാണല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്ന്. പക്ഷെ ഇന്ന് എല്ലാവരും ഇത് എങ്ങനെ ഭേദമാക്കണമെന്ന് നോക്കുമ്പോൾ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രത്യേകത, വാർദ്ധക്യത്തിലേക്ക് എത്തുന്തോറും ഭേദമാക്കാൻ കഴിയാതെ വരുമ്പോൾ താഴെയുള്ള തലമുറയിലേക്ക് ഇത് പ്രിവെൻഷനിലേക്കാണ് ആദ്യം നാം നോക്കേണ്ടത്. ഭാരതീയമാകുന്ന ആത്മീയത മുഴുവൻ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസമില്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ അർത്ഥമാവുന്നില്ല. എഡ്യൂക്കേഷൻ മീൻസ് ഓൺലി വിദ്യ. എന്നാൽ ഭാരതീയ സംസ്കാരം വിദ്യ പ്ലസ് അഭ്യാസം എന്നൊന്നുണ്ട്. ബ്രിട്ടീഷുകാർ നമുക്ക് തന്നുപോയ എഡ്യൂക്കേഷനിൽ വിദ്യ മാത്രമേ ഉള്ളൂ, അതിൽ അഭ്യാസമില്ല. ബുക്കിഷ് നോളജ്, സൂപ്പർഫിഷ്യൽ നോളജ്, ജനറൽ നോളജ്, കോമൺ നോളജ്, ബട്ട് വി ഡു നോട്ട് ഹാവ് ദ പ്രാക്ടിക്കൽ നോളജ്. പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് വിദ്യ പ്ലസ് അഭ്യാസം വിദ്യാഭ്യാസമായി മാറുന്നത്. എന്നാൽ ഇന്നത്തെ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് അഭ്യാസമില്ല. എന്തും നേടണമെങ്കിൽ അഭ്യാസം വേണമെന്നാണല്ലോ നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാതി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഹേ കൃഷ്ണ, അങ്ങേനോട് മനസ്സിനെ പിടിച്ചുകെട്ടാൻ പറയുമ്പോൾ വായുവിനെ പിടിച്ചുകെട്ടാൻ പറയുന്നത് പോലെയാണ്, അത് ദുഷ്കരമല്ലേ? കൃഷ്ണ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നു, പരിപൂർണമായിട്ടും അത് ദുഷ്കരമാണ്. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനതു കൗന്ദേയ വൈരാഗേണതു ഗൃഹ്യതേ എന്ന് പറയുന്നു. നീ പറഞ്ഞത് 100% ശരിയാണ്. മനസ്സിനെ പിടിച്ചുകെട്ടുക എന്ന് പറയുന്നത് വായുവിനെ പിടിച്ചുകെട്ടുന്നത് പോലെയാണ്. പക്ഷേ സാധ്യമല്ലെന്ന് പറഞ്ഞേക്കരുത്. അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണതു ഗൃഹ്യതേ. അഭ്യാസം കൊണ്ട്, എഫേർട്ട് കൊണ്ട്, പരിശ്രമം കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നാണ് കൃഷ്ണഭഗ പറയുന്നത്. ഈ അഭ്യാസമാണ് ഭാരതീയമാകുന്ന ആത്മീയതയിൽ നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മടിയന്മാരായിക്കൊണ്ട് അഭ്യസിക്കുവാൻ തയ്യാറില്ലാതെ പ്രായോഗികതയിലേക്ക്, സ്പിരിച്വാലിറ്റി ഇൻ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്ന പ്രായോഗികതയിലേക്ക് വരുവാൻ നാം മടിച്ചു നിൽക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇനി ഇവിടെ നിന്നൊന്നും ഇത് തുടങ്ങിയിട്ട് കാര്യമില്ല. എനിക്ക് മുമ്പുള്ള പ്രഭാഷകർ പറഞ്ഞതുപോലെ, സെമിനാറുകളും സമ്മേളനങ്ങളും കൂടുമ്പോഴെല്ലാം നാം ചിന്തിക്കേണ്ടത്, എന്നെപ്പോലെ എത്രയോ പേർ ഇത് പറഞ്ഞേച്ചു പോകാനുണ്ട്, നിങ്ങളെപ്പോലെ എത്രയോ പേർ ഇത് കേട്ടേച്ചു പോകാനുമുണ്ട്. പറഞ്ഞേച്ചും കേട്ടേച്ചിനും പോകുവാൻ എത്ര പേർ! പക്ഷെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ, ഐ മേ ബി എ ഹീറോ ഓൺ ദ പ്ലാറ്റ്ഫോം, ബട്ട് ഇൻ ദ പ്രാക്ടിക്കൽ സൈഡ് ഐ വിൽ ബി സീറോ എന്നാണ്. ഇവിടെയാണ് നാം അത് മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് ഈ ആനുവൽ കോൺഫറൻസ് വെറുതെ പറഞ്ഞേച്ചു പോകാനും കേട്ടേച്ചു പോകാനുമുള്ളതല്ലാതെ ആക്കി മാറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു കോൺഫറൻസ് ആയിട്ട് തീരേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ഇതുകൊണ്ടൊക്കെ പ്രയോജനം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അവിടെയാണ് ഭാരതീയമാകുന്ന ആത്മീയത കുടികൊള്ളുന്നത്, വിദ്യാഭ്യാസത്തിലാണ്. നമ്മുടെ വിദ്യാഭ്യാസം ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുകുലം എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുവിന്റെ കുടുംബം എന്നാണ് അത്രേ അർത്ഥം. എന്നാൽ ഇന്ന് കുടുംബവുമില്ല, ഗുരുവുമില്ല. ഗുരു പ്ലസ് കുടുംബം അഥവാ ഗുരുവിന്റെ കുടുംബം. ഇന്ന് ഗുരുക്കന്മാരില്ലാതെയായി, നമ്മളെപ്പോലുള്ളവർക്ക് കുടുംബവുമില്ലാതെയായി. ഗുരു എന്ന വാക്കിന് എത്ര എത്ര അർത്ഥങ്ങളുണ്ട്. നമ്മൾ പലവരും വിചാരിക്കുന്നു, ഗുരുക്കന്മാർക്ക് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനും ജ്ഞാനം കൊടുക്കുവാനും സാധിക്കുമെന്ന്. ലോകത്തിലൊരു ഗുരുവിനും ഒരാളെയും ഒന്നും തന്നെ ഉപദേശിക്കുവാനും ജ്ഞാനം കൊടുക്കുവാനും സാധിച്ചിട്ടില്ല, ഒരിക്കലും സാധിക്കുകയുമില്ല. കാരണം ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജ്ഞാനം കൊടുക്കുന്നവൻ എന്നല്ല. ഗു അജ്ഞാനം, രു ദൂരമാറ്റുക എന്നാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊടുക്കുന്നവനല്ല, മറിച്ച് അജ്ഞാനത്തെ ദൂരമാറ്റുന്നവനാണ്. ഗുരു ചെയ്യുന്നത് അതിന്റെ ചില ഭാഗങ്ങൾ കൊത്തിക്കളയുക മാത്രമാണ്. ഇതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ ആസ് ലൗ എന്ന് പറയുകയുണ്ടായി. നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന പരിപൂർണമാകുന്ന ആ സ്നേഹത്തെ വികസിപ്പിച്ചെടുക്കുകയാണത്രേ യഥാർത്ഥമാകുന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യബോധം നമുക്ക് നഷ്ടപ്പെട്ടതോടുകൂടിയ ഭാരതീയമാകുന്ന ആത്മീയത എന്താണെന്ന് നമുക്കറിയാൻ കഴിയാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുകുലമില്ല, ഗുരുവുമില്ല. ഗുരുവിന്റെ കുടുംബം എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ളവർക്ക് കുടുംബങ്ങളുമില്ല. കുടുംബം എന്ന വാക്ക്, ഗുരു എന്ന വാക്കിനെ നാം അനലൈസ് ചെയ്യുന്നതുമാതിരി തന്നെ കുടുംബം എന്ന വാക്കിലേക്ക് നാം ചെന്നാൽ കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നർത്ഥമുണ്ടത്രേ. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഇമ്പമാണോ കമ്പമാണോ ഭൂകമ്പമാണോ ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ എന്നത് മറ്റൊരു സത്യമാണ്. ഒരു ഭാഗത്ത് കുടുംബമില്ല, മറുഭാഗത്ത് ഗുരുവുമില്ല. അതുകൊണ്ട് തന്നെ ഗുരുകുല സമ്പ്രദായങ്ങൾ ഇന്ന് നന്നായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന പബ്ലിക് റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഗുരുകുല സമ്പ്രദായവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. പണ്ടുകാലങ്ങളിൽ ശ്രീരാമനും ലക്ഷ്മണ ഭരത ശത്രുക്കന്മാരും ഒക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ 3 വയസ്സാവുമ്പോൾ തന്നെ ഗുരുവായ വസിഷ്ഠന്റെ കുലത്തിലേക്ക് വിടുകയായിരുന്നു അത്രേ. എന്തിനായിരുന്നു അങ്ങ് മക്കളെ വിട്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, അച്ഛനമ്മമാരുടെ കൂടെ മക്കൾ വളർന്നാൽ യഥാ പിത തഥാ പുത്ര, യഥാ മാതാ തഥാ പുത്രി. അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം കുട്ടികൾ പഠിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്രേ ഗുരുവിന്റെ അടുത്തേക്ക്, ഗുരുകുലത്തിലേക്ക് പണ്ടയച്ചിരുന്നത്. എന്നാൽ ഇന്നോ? ഇന്ന് നമ്മൾ തന്നെ ഒരു 5-6 വയസ്സാവുമ്പോഴേക്കും കുട്ടികളെ മാക്സിമം ചീത്തയാക്കി കാണും. ഇനി വല്ലതും ചീത്തയാവാൻ ബാക്കിയുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അയച്ചാൽ ആ കാര്യം അവർ നിറവേറ്റുന്നതുമാണ്. പരിപൂർണമായിട്ടും അവർ അതിനെ ചീത്തയാക്കി തിരിച്ചു തരികയും ചെയ്യുമ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം ഇല്ലാതെയായി തീർന്നു. പണ്ടുകാലങ്ങളിൽ ഗുരു എന്ന് പറഞ്ഞിരുന്നാൽ ആചാര്യനായിരുന്നു. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിച്ച് കാണിച്ചു കൊടുക്കുന്നവനായിരുന്നു. പറയുന്നത് അതേപടി താൻ ജീവിതത്തിൽ ആചരിച്ചിരുന്നു. ഇന്ന് നമുക്കത് കാണാനേ കഴിയുന്നില്ല. നാം ഇവിടെ ഓർക്കേണ്ടത് നമ്മളെല്ലാവരും നമ്മുടെ താഴെയുള്ള തലമുറയ്ക്ക് മുമ്പിൽ ഒരു ഗുരുവാവാൻ ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ ഭാരതീയമാകുന്ന ആത്മീയത നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് കേട്ട് പഠിക്കുന്നവരല്ല, നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നവരാണ്. ഒരു കുഞ്ഞും കേട്ട് പഠിക്കാറില്ല. കേട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങളെയും എന്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ പറഞ്ഞാൽ അതേപടി കേൾക്കണ്ടേ? നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മക്കൾ വാ എന്ന് പറഞ്ഞാൽ പോകും, പോ എന്ന് പറഞ്ഞാൽ വരും, ഇരിമോനെ എന്ന് പറഞ്ഞാൽ നിൽക്കും, നിൽക്കുമോനെ എന്ന് പറഞ്ഞാൽ ഇരിക്കും. ഇപ്പൊ ഞാനും ഭാര്യയും വിപരീതം പറയുകയാണ് മക്കൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ നിങ്ങളതിന്ന് വ്യത്യസ്തമായിരിക്കാം. പറഞ്ഞതിന്റെ ഉപദേശത്തിന്റെ പോരായ്മയാണോ? എത്രയെത്ര പറഞ്ഞു നോക്കി, എത്ര ഉപദേശിച്ചു നോക്കി, ഇതിനെന്താണ് കാരണം? മക്കൾ നോക്കുന്നത് അച്ഛനും അമ്മയും എങ്ങനെ ജീവിക്കുന്നു എന്നാണ്. ഞാൻ വിളിച്ചാൽ എന്റെ ഭാര്യ വിളി കേൾക്കാറില്ല, എന്റെ ഭാര്യ വിളിക്കുമ്പോൾ ഞാനും വിളി കേൾക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വിളിക്കുന്നു, മോനെ എന്ന് വിളിക്കുന്നു, അവനും വിളി കേൾക്കില്ല. അവനെ എവിടെ നിന്ന് വിളി കേൾക്കണം? ഇത് എവിടെയൊന്നും അവൻ പഠിക്കണം? സ്വന്തം അച്ഛനമ്മമാർ കാണിച്ചു കൊടുക്കുന്നത് അന്യോന്യം ഒരിക്കലും റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് കണ്ട് പഠിച്ചുകൊണ്ട് നമ്മൾ മക്കളെ ഉപദേശിച്ചിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ഉപദേശത്തിന്റെ പോരായ്മ ഈ ലോകത്തിലില്ല. നാം ഓർക്കേണ്ടത് നാം ഓരോരുത്തരും ഗുരുവായി മാറണം. ഗുരുവായി മാറണമെങ്കിൽ നാം ആചാര്യന്മാരായിരിക്കണം. പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം നിർബന്ധിതരായിരിക്കണം. പണ്ടുകാലത്തിൽ ഗുരുക്കന്മാർക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു, ബ്രാഹ്മണൻ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. ഇന്നത് മാറി. ഇന്ന് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ബ്രാഹ്മണരാണെങ്കിൽ മക്കൾ ബ്രാഹ്മണനായി മാറുന്നു. ഇതാര് നമ്മളെ പഠിപ്പിച്ചു എന്ന് അറിഞ്ഞുകൂടാ? അങ്ങനെ നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിട്ടേയില്ല. ജന്മനാ ജായതേ ശൂദ്ര, കർമ്മണാ ജായതേ ദ്വിജ എന്നാണ്. ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രന്മാരാണ്, കർമ്മം കൊണ്ടാണ് അത്രേ ബ്രാഹ്മണന്മാരാവുന്നത്. ആരാണ് ബ്രാഹ്മണൻ? അച്ഛനും അമ്മയും നമ്പൂതിരിയോ എംബ്രാന്തിരിയോ അയ്യരോ പട്ടരോ ഒക്കെ ആയിത്തീർന്നാൽ മക്കൾ ബ്രാഹ്മണനാവുകയില്ല. മക്കൾ ബ്രാഹ്മണനാവണമെങ്കിൽ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് നാം മനസ്സിലാക്കുമ്പോഴാണ് ബ്രഹ്മജ്ഞാനേതി ഇതി ബ്രാഹ്മണ. എന്താ ബ്രഹ്മം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വിദ്യയാണ്. വിദ്യ നേടുകയും വിദ്യ കൊടുക്കുകയും ചെയ്യുന്നതാണ് അത്രേ യഥാർത്ഥമാകുന്ന ബ്രാഹ്മണന്റെ ദൗത്യം എന്ന് പറയുന്നത്. വിദ്യ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്ധാതുവിൽ നിന്നുണ്ടാകുന്ന വേദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഏതൊന്നറിഞ്ഞാൽ ഇനി മറ്റൊന്നറിയേണ്ട ആവശ്യമില്ലയോ? അതുപോലെയുള്ള പരിപൂർണ അറിവിനെ വേദം എന്ന് പറയുന്നു. അതാണ് വിദ്യയായി വന്നിരിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി ഓടി നടക്കുകയല്ലേ? വിദ്യാഭ്യാസം പരിഷ്കരിക്കേണ്ടതല്ല. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഏതെന്നറിഞ്ഞാൽ ഇനി മറ്റൊന്നും അറിയേണ്ട ആവശ്യമില്ലയോ? അതുപോലെയുള്ള അവസാനത്തെ അറിവിന് വിദ്യ എന്ന് പറയുന്നു. ഇത് പരിഷ്കാരം കൊണ്ടുണ്ടാക്കേണ്ടതല്ല, അതായിരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ അടിത്തറ. അതിലേക്ക് നാം ഇന്നേ വരെ എത്തിയിട്ടില്ല. ആ അടിത്തറയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പരിഷ്കാരവും അതിനാവശ്യമില്ല. അത് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബ്രാഹ്മണരില്ല. യഥാർത്ഥ വിദ്യ അറിയുന്നവരാരുമില്ല. ഇന്ന് ഗുരുവില്ല, ഇന്ന് ആചാര്യനില്ല. ഇന്നത്തെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപിക അധ്യാപകരാണ്. അവർക്ക് ബ്രിട്ടീഷുകാർ നമുക്കൊരു വാക്ക് തന്ന് പേരിട്ട് തിരിച്ചുപോയി. അവർ നമുക്ക് തന്നിരിക്കുന്ന പേരാണ് ടീച്ചർ എന്ന്. അതുകൊണ്ട് ടീച്ചേഴ്സ് എന്നെല്ലാവരും പറയുന്നു. ടീച്ചർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമുണ്ടത്രേ, ടീച്ച് എറർ എന്നും അർത്ഥമുണ്ടത്രേ. നമുക്ക് പറ്റിയ പേരാണ്, നമുക്കെല്ലാവർക്കും പറ്റിയ പേരാണ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ടീച്ചർ ടീച്ചർ എന്നെല്ലാവരും വിളിച്ചപ്പോൾ, മലയാളീകരിച്ചപ്പോൾ ചിലർക്ക് വിചാരിച്ചു ടീച്ചർ എന്ന് സ്ത്രീകളെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അപ്പൊ അവർ ചിന്ത ചെയ്തു സ്ത്രീകളായി കഴിഞ്ഞാൽ അപ്പൊ ജാനകി ടീച്ചർ, ലക്ഷ്മി ടീച്ചറൊക്കെ വിളിച്ച് പുരുഷന്മാരാകുമ്പോൾ അവരെ മാസ്റ്റർ മാസ്റ്റർ എന്ന് വിളിക്കാൻ തുടങ്ങി. പേര് പോവുകയാണ്. ഗുരുവിൽ നിന്നും മാറി 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 വന്ന് വിദേശ സംസ്കാരത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ മാസ്റ്ററും ടീച്ചറുമായി. ടീച്ചറർ എന്നുള്ള ടീച്ചർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആരാണ് മാസ്റ്റർ? മാസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉടമയാണ്. ഈ ഉടമയാണോ വിദ്യാർത്ഥികളെ അടിമയാക്കാൻ പോകുന്നത്? മാസ്റ്റർ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്? അടിമകളുടെ മുന്നിൽ മാത്രമേ ഉടമയുണ്ടാവുകയുള്ളൂ. അടിമയില്ലാത്തോടത്തോളം എവിടെ ഉടമ? വിദ്യാർത്ഥികൾ അവരുടെ സ്ലേവ്സ് ആണോ? അവരുടെ മുമ്പിൽ മാസ്റ്ററായി നിൽക്കാൻ? വി ഹാവ് ഓൺലി വൺ മാസ്റ്റർ, ഹു ഈസ് ദ മാസ്റ്റർ ഓഫ് ദ മാസ്റ്റേഴ്സ്, ദ ആൾമൈറ്റി. വേറെ ആരാ നമുക്ക് മാസ്റ്റർ ഉള്ളത്? എവിടെ നിന്ന് ഈ പേര് വന്നു നമുക്ക് മാസ്റ്റർ മാസ്റ്റർ എന്നത്? കുട്ടികളുടെ മുമ്പിൽ ആരും തന്നെ മാസ്റ്ററാകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് മാസ്റ്റർ ഒരാളേ ഉള്ളൂ. അപ്പോൾ അതും മാറ്റി, മാസ്റ്റർ എന്ന് മാറ്റിയപ്പോൾ മാസ്റ്റർ എന്നുള്ള പേര് അധ്യാപകർക്കല്ലാതെ പലരും വിളിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ മാസ്റ്റർ, പോസ്റ്റ് മാസ്റ്റർ എന്നൊക്കെ വിളിച്ചപ്പോൾ അതൊരു വ്യത്യാസം വേണമെന്ന് കണ്ട് കരുതി. ഇപ്പൊ വ്യത്യാസം വന്നിരിക്കുന്നു. മാസ്റ്റർ എന്നുള്ള പേര് മാറി മാഷ് എന്നായി മാറിയത്രേ. പേര് വീണ്ടും മാറി മാഷ് എന്നായി മാറി. മാഷ എന്ന് ഇപ്പൊ ആരെ വിളിക്കണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. തെക്കോട്ട് തെക്കോട്ട് പോയാൽ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നവരാണത്രേ മാഷേ മാഷേ എന്ന് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു. ഇന്ന് ആരാ മാഷ എന്ന് അറിഞ്ഞുകൂടാ. അവസാനം നാം ബസ് കയറിയാൽ കണ്ടക്ടർ ചോദിക്കുന്നു, എങ്ങട്ടാ മാഷേ പോണത്? നിക്ക് മാഷേ, നീങ്ങ മാഷേ, ഇരി മാഷേ എന്ന് പറഞ്ഞ മാഷേ മാഷേ എന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എം എ എസ് എച്ച് മാഷ് എന്ന വാക്കിന്റെ അർത്ഥം ചളിവെള്ളം എന്നാണത്രേ. അതിന്റെ അർത്ഥം അരികഴുകിയ വെള്ളം എന്നാണത്രേ, കരിക്കാഴി വെള്ളം എന്നാണത്രേ. നമുക്കൊക്കെ പറ്റിയ പേരാണ്. എന്താ മാഷേ സുഖം തന്നെയല്ലേ ചോദിച്ചാൽ, എന്താ ചളിവെള്ളമേ സുഖം തന്നെയല്ലേ എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇങ്ങനെ ലോപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, എവിടെ ഗുരുബന്ധം, എവിടെ ശിഷ്യബന്ധം? ഗുരു ശിഷ്യന്മാരെ നമുക്ക് എവിടെയും കാണാനില്ല. ഗുരുവും ശിഷ്യനുമില്ലാതെ എവിടെ നിന്നാണ് വിദ്യാ പ്ലസ് അഭ്യാസം, വിദ്യാഭ്യാസം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഈ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ഭാരതീയമാകുന്ന സംസ്കാരത്തിലൂടെ ഭാരതീയമാകുന്ന ആത്മീയതയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന് കാരണം വിദേശാനുകരണത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരും അതിനു മുമ്പുള്ള ആൾക്കാരും അതിനുശേഷമുള്ള ആൾക്കാരും നമ്മുടെ സംസ്കാരത്തെ മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, നാം അറിയേണ്ട അറിവിനെ തന്നെ മാറ്റിമറിച്ചുപോയി. വിവേകാനന്ദൻ പറഞ്ഞു, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ ആസ് ലവ് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സ്നേഹത്തിലാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് എത്ര ദിവസം വാതോരാതെ നാം പ്രസംഗിച്ചാലും പ്രസംഗിച്ചവനും അറിഞ്ഞുകൂടാ, കേൾക്കുന്നവർക്കും അറിഞ്ഞുകൂടാ എന്താ സ്നേഹം എന്നറിഞ്ഞുകൂടാ. ഇത് ഈസി ആയിട്ട് നാം പറയുന്നു, ഓ സ്നേഹം എത്ര കേട്ടതാ എത്ര കേട്ടതാ. ഇങ്ങനെ കുറെ കേട്ടതാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല? ഇതിന് കാരണം നമ്മുടെ കയ്യിൽ ധാരാളം സ്നേഹങ്ങളുണ്ട്. നാം സ്നേഹം മുതിർന്നവരോടാകുമ്പോൾ അതിന് നാം ഒരു പേരിടുന്നു, ബഹുമാനം എന്ന്. സ്നേഹം താഴെയുള്ളവരോടാകുമ്പോൾ നാം അതിനൊരു പേര് കൊടുക്കുന്നു, വാത്സല്യം എന്ന്. സ്നേഹം ഒരേ പ്രായക്കാരോടാകുമ്പോൾ നാം അതിന് കൊടുക്കുന്ന പേര് ചങ്ങാതിത്വം അഥവാ ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. സ്നേഹം എന്നുള്ളത് നിത്യോപയോഗ സാധനങ്ങളോടും ഭക്ഷണങ്ങളോടും വസ്ത്രങ്ങളോടുമായി മാറുമ്പോൾ നാം അതിന് ഇഷ്ടം എന്ന് പേര് കൊടുക്കുന്നു. സ്നേഹം ഈശ്വരനോടായി മാറുമ്പോൾ നാം അതിന് ഭക്തി എന്ന് കൊടുക്കുന്നു. സ്നേഹം ഭാര്യയും ഭർത്താവും തമ്മിലാകുമ്പോൾ അതിന് നാം കൊടുക്കുന്ന പേരാണ് അനുരാഗം എന്ന് കൊടുക്കുന്നു. സ്നേഹം കാമുകിയും കാമുകനുമായി മാറുമ്പോൾ നാം അതിന് പേര് കൊടുക്കുന്നു, കാമം എന്ന് പേര് കൊടുക്കുന്നു. ഇതിലെവിടെയും നമുക്ക് നിസ്വാർത്ഥത കാണാൻ കഴിയുകയില്ല. എന്നാൽ എപ്പോഴാണോ സ്നേഹം നിസ്വാർത്ഥമാകുന്നത് അപ്പോൾ മാത്രം കൊടുക്കേണ്ട ഒരു സംസ്കൃത പദമാണ് പ്രേമം എന്ന് പറയുന്നത്. പ്രേമം എന്നുള്ള വാക്ക് എവിടെ ഉപയോഗിച്ചുവോ ആ വാക്കിന്റെ അർത്ഥം സ്നേഹം നിസ്വാർത്ഥമാണ് എന്നാണത്രേ. അതുകൊണ്ടാണ് ഈശ്വരനെ പ്രേമസ്വരൂപൻ എന്ന് പറയുന്നത്. ആ പ്രേമമാണ് യഥാർത്ഥമായ സ്നേഹം. അതുകൊണ്ടാണ് കവികളും ആചാര്യന്മാരും സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറയുവാനുള്ള കാരണം. ഈ പ്രപഞ്ചം മുഴുവൻ നിസ്വാർത്ഥ സ്നേഹം മാത്രമാണ്. That love is God and God is love. Live in love. എന്നാണ്. എങ്ങനെയാ നാം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്? Let us start our day with love. Let us spend our day with love. Let us fill our day with love. Let us end our day with love. And that is only the way to God according to the Bharatiya spirituality concerns. നമ്മുടെ യഥാർത്ഥമാകുന്ന ആത്മീയത എന്ന് പറയുന്നത് ഈ സ്നേഹത്തിലൂടെയാണ് വരുന്നത്. എന്നാൽ ഇന്ന് നിസ്വാർത്ഥമായ സ്നേഹമില്ല. എല്ലാവരും തമ്മിൽ തമ്മിൽ ഇഷ്ടമാണ്. ഐ ലൈക്ക് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടമെന്ന വാക്കിന്റെ അർത്ഥം തന്നെ എനിക്ക് കിട്ടണം എന്നാണത്രേ. എന്റെ കയ്യിൽ ഒരു ലഡു ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലഡു കാണിച്ചുകൊണ്ട് ഈ സദസ്സിനോട് ഞാൻ ചോദിക്കുന്നു, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ലഡു ഇഷ്ടമാണോ? നിങ്ങൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? നിങ്ങൾക്ക് ലഡു കിട്ടിയാൽ കൊള്ളാമെന്നാണ്. പേന വാങ്ങിച്ച് വാച്ച് കാണിച്ച് ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എനിക്കത് കിട്ടണം കിട്ടണം എന്നാണ്. വെനെവർ ആൻഡ് വേർഎവർ വി യൂസ് ദ വേർഡ് ലൈക്ക് ഇറ്റ് മീൻസ് ഐ വാണ്ട് ടു ഗെറ്റ് ഇറ്റ് എന്നാണ്. എവിടെ പ്രയോഗിച്ചാലും അത് തന്നെയാണ് അർത്ഥം. എനിക്കത് എനിക്ക് അമ്മേ എനിക്ക് ആ ചുരിദാർ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആ ചുരിദാർ എനിക്ക് കിട്ടിയാൽ കൊള്ളാം. അച്ഛ എനിക്ക് ആ റഫ് ആൻഡ് ടഫ് ജീൻസ് പാൻസ് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയാൽ കൊള്ളാം. ചെക്കൻ പെണ്ണ് കാണാൻ പോയി, പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവളെ എനിക്ക് പാർട്ട്ണറായി കിട്ടിയാൽ കൊള്ളാം. പെണ്ണിന് ചെക്കനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവനെ എനിക്ക് പാർട്ട്ണറായി കിട്ടിയാൽ കൊള്ളാം. അപ്പൊ ഇഷ്ടത്തിന്റെ കൈകൾ മലർന്നിരിക്കുകയാണ്. ഇന്ന് എല്ലാവരും തമ്മിൽ ഇഷ്ടമാണ്. ലൈക്ക് മീൻസ് ഗെറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്നാണ്. കിട്ടുക, കിട്ടിയതിനോട് നന്ദിയില്ലാതെ മറക്കുക. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയാമോ? നിന്നിൽ നിന്നും എനിക്ക് കിട്ടിയത് പോരാ, ഇനിയും താ ഇനിയും താ എന്നാണ്. ഐ ലൈക്ക് യു എന്ന് പറഞ്ഞാൽ ഐ എക്സ്പെക്ട് മെനി മെനി തിങ്സ് ഫ്രം യു. ഐ വാണ്ട് ടു ഗെറ്റ് സോ മെനി തിങ്സ് ഫ്രം യു, സോ ഐ ലൈക്ക് യു. ഇങ്ങനെ മനുഷ്യൻ കൈ മലർത്തിക്കൊണ്ട് കിടക്കുകയാണ്. ഇതാണ് ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടമാണ്, കാമുകി കാമുകന്മാർ തമ്മിൽ ഇഷ്ടമാണ്, ഇന്ന് അച്ഛനമ്മമാരും മക്കളും തമ്മിൽ ഇഷ്ടമാണ്. കാരണം അന്യോന്യം ദേ എക്സ്പെക്ട് ഈച്ച് അതർ. ഗുരുവും ശിഷ്യനും തമ്മിൽ ഇഷ്ടമാണ്. ഈ ഈ എക്സ്പെക്ടേഷനോടുകൂടിയുള്ളതായ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇത് കാമമാണ്, ഇത് ഇഷ്ടമാണ്, ഇതല്ല നമുക്കുണ്ടാകേണ്ടത് എന്ന് വിദ്യാലയങ്ങളിൽ പണ്ട് കാലങ്ങളിൽ ഗുരുകുല സമ്പ്രദായത്തിൽ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പിന്നെ എങ്ങനെ അടുത്ത തലമുറയിലേക്ക് ഈ സന്ദേശം നമുക്ക് പരത്താൻ കഴിയും? യഥാർത്ഥ ലവ് എന്ന് പറയുന്നത് കൈ കമിഴ്ന്നുകൊണ്ടിരിക്കുകയാണത്രേ. പ്രേമം എന്ന് പറഞ്ഞാൽ കൈ കമിഴ്ന്നുകൊണ്ടിരിക്കും. ഇഷ്ടമെന്ന് പറഞ്ഞാൽ കൈ മലർന്നുകൊണ്ടിരിക്കും. ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത് പ്രേമിക്കുവാനാണ്. ഇന്നത്തെ യുവതലമുറയോട് എന്താണ് പ്രേമം എന്ന് ചോദിച്ചാൽ അവർക്ക് ആകെ അറിയുക സിനിമയിൽ കാണുന്ന മരം ചുറ്റി ഓടലുകളും സീരിയൽ കാണുന്ന റൊമാൻസ് സീനുകളുമല്ലാതെ എന്താണ് പ്രേമമെന്ന് അറിഞ്ഞുകൂടാ. എത്ര പരിപാവനവും പരിശുദ്ധവും പവിത്രവുമായ ഒരു നാമത്തെയാണ് നമ്മുടെ ഈ സമൂഹം ഇന്ന് അത് ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കൈ കമിഴ്ന്നിരിക്കുകയാണ്. ലവ് മീൻസ് ഗിവ് ആൻഡ് ഫോർ ഗിവ് എന്നാണ്. കൊടുക്കുക പൊറുക്കുക, കൊടുക്കുക പൊറുക്കുക. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഐ ലൈക്ക് യു എന്നർത്ഥം. കിട്ടുക മറക്കുക, കിട്ടുക മറക്കുക. നമുക്ക് വേണ്ടത് കൊടുക്കുക പൊറുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് ആകെ മറിഞ്ഞുപോയി. അതുകൊണ്ട് ആദ്യം മുതൽക്ക് ഇനി ഭാരതീയ സംസ്കാര പ്രകാരം നാം യഥാർത്ഥ സ്നേഹമെന്തെന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് ബ്രിട്ടീഷുകാർ വന്ന് നമ്മളെ ആകെ തഹം തെറ്റിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നു, പഠിച്ചാൽ മാത്രം മതി, അഭ്യാസം വേണ്ട, ആരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ്ട. എത്ര കാലമായി ആദ്യമേ പഠിച്ചു മാതൃദേവോ ഭവ. മാതാവിന്റെ മുടി പിടിച്ച് താഴെയിട്ട് വലിച്ച് തിരിച്ചു വന്ന് ചോദിച്ചു, അതേകദേശം പഠിച്ചു, ഇനി പുതുതു വല്ലതും പഠിക്കാനുണ്ടോ? പിതൃദേവോ ഭവ. അപ്പന്റെ അപ്പനെ പറഞ്ഞിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, ഇനി എന്താ പുതുത് പഠിക്കാനുള്ളത്? ആചാര്യദേവോ ഭവ, ഗുരുദേവോ ഭവ. ഗുരുവിനെ ക്ലാസ് മുറിക്ക് അകത്തിട്ട് പൂട്ടി കരാവോ ചെയ്ത് പട്ടിണിക്കിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു, ഇനി വല്ലതും പഠിക്കാനുണ്ടോ? അപ്പോൾ പറഞ്ഞു, അതിഥിദേവോ ഭവ. അതിഥി വരുമ്പോൾ കെട്ടിയിട്ട പട്ടിയെ വിട്ട് കടിപ്പിച്ചിട്ട് തിരിച്ചു വന്ന് ചോദിക്കുന്നു, ഇനി എന്താ കൂടുതൽ പഠിക്കാനുള്ളത്? Brothers and sisters, let us stop our reading and let us stop our studies and everything. Why should unnecessary we waste our time, knowledge, money and everything? Namukku nirthaam. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്. നമുക്ക് ഇനിയൊന്നും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും മണ്ടി മണ്ടി കരയറുന്ന മോഹങ്ങൾ എന്നാണ്. ആയുസ് കൂടുന്തോറും ആയുസ് കുറയുന്തോറും നമ്മുടെ മോഹങ്ങൾ കൂടിക്കൂടി വരികയാണ്. നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നാം ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവന്റെ നേരെ ഭിക്ഷക്കാരനായി നിൽക്കാതെ, എനിക്കത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറഞ്ഞ് ഭിക്ഷക്കാരനായി നിൽക്കാതെ, ഈശ്വരൻ നിങ്ങളെയും എന്നെയും ഉണ്ടാക്കിയിരിക്കുന്നത് സ്നേഹം കുത്തി നിറച്ചാണ് അത്രേ ഉണ്ടാക്കിയിരിക്കുന്നത്. വി ആർ ഓൾ ദ എംബോഡിമെന്റ്സ് ഓഫ് ലവ്. വി ആർ ഓൾ മെയ്ഡ് ഔട്ട് ഓഫ് ലവ്. ഈ പാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ടെങ്കിൽ ഈ പാത്രം പിന്നെ ഒരിക്കലും പറയാൻ പാടില്ല എനിക്ക് വെള്ളം വേണമെന്ന് പറയാൻ പാടില്ല. കാരണം ഇതിൽ നിറച്ച് വെള്ളമിരിക്കുക. വീണ്ടും ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ ഈ പാത്രത്തിന്റെ കടമ വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നിങ്ങളെയും എന്നെയും സ്നേഹസ്വരൂപരായി ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ നാം ഇന്നു മുതൽക്ക് ഈ കോൺഫറൻസിനോടുകൂടി നാം സത്യപ്രതിജ്ഞ ചെയ്യണം, ഞാൻ ഇനി ആരിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കുകയില്ല. വൈ? ഫോർ വാട്ട്? ഐ മൈസെൽഫ് ഐ ആം ദ എംബോഡിമെന്റ് ഓഫ് ലവ്. വൈ ഷുഡ് ഐ എക്സ്പെക്ട് ലവ് ഫ്രം അതേഴ്സ്? ഐ എം മെയ്ഡ് ഔട്ട് ഓഫ് ലവ്, ദെൻ വൈ ഷുഡ് ഐ എക്സ്പെക്ട് ലവ് ഫ്രം അതേഴ്സ്? അതുകൊണ്ട് നമുക്ക് നിർത്താം. ആരിൽ നിന്നും ഇനി ഞാൻ സ്നേഹം ആഗ്രഹിക്കുകയില്ല, കാരണം ഞാൻ സ്നേഹസ്വരൂപനാണ്. എനിക്കിനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈശ്വരൻ എന്നിലേക്ക് സ്നേഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൈ ഡ്യൂട്ടി ഈസ് ടു ഗിവ് ആൻഡ് ഫോർ ഗിവ്. കൊടുക്കുക പൊറുക്കുക, കൊടുക്കുക പൊറുക്കുക. അപ്പൊ ഇന്നത്തോടുകൂടി നാം നിർത്തുകയാണ്. ഞാൻ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ചങ്ങാതിമാരിൽ നിന്നോ എന്റെ കൂടെ ഉള്ള ചുറ്റുപാടുമുള്ള അയൽവക്കങ്ങളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഞാൻ സ്നേഹം ഇനി പ്രതീക്ഷിക്കുകയില്ല. എന്റെ ഡ്യൂട്ടി, ഈശ്വരൻ എനിക്ക് ശരീരം തന്നിരിക്കുന്നത് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നാണ്. അതിനുവേണ്ടിയാണ് ഈശ്വരൻ എനിക്ക് ശരീരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൊടുക്കുക കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു രീതിയിലേക്ക് നാം വരണം. പക്ഷെ ഇന്നത് പഠിപ്പിക്കുവാൻ വിദ്യാലയങ്ങളില്ല, ഗുരുകുല സമ്പ്രദായങ്ങളില്ല. ഇന്നെല്ലാം തെറ്റായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ NCERT ഒരു റിസോഴ്സ് പേഴ്സൺ നിലയ്ക്ക് കേരളത്തിലെ വിവിധ കോളേജുകളിൽ പോയി ക്ലാസ് എടുക്കുന്നു. അവിടെ PhD പഠിക്കുന്നവർക്കും IAS IPS ഉള്ള ട്രെയിനിങ് സെന്ററിൽ പോയി ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. LKG കുട്ടികൾക്കും ക്ലാസ് എടുക്കാറുണ്ട്. ഇവരോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? IASകാരനും പറയുന്നു, LKG സ്റ്റുഡന്റും പറയുന്നു, വന്നത് പഠിക്കാൻ വേണ്ടിയാ. എന്തിന് പഠിക്കുന്നു? പഠിച്ചാലേ വല്ല അറിവും ഉണ്ടാവുകയുള്ളൂ. എന്തിനാണ് നിങ്ങൾക്ക് അറിവുണ്ടാകുന്നത്? അറിവുണ്ടായാൽ മാത്രമേ വല്ല ജോലിയും കിട്ടുകയുള്ളൂ. ഉത്തരം സ്പഷ്ടമാണ്, എല്ലാവരും ഒരേ രീതിയിൽ ഉത്തരമാണ്. PhD എടുത്തവനും MBBS എഞ്ചിനീയറിംഗുകാരനും BEd MEd MBA IFSും ഒരേ ഒരു ഉത്തരമാണ്, അറിവുണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. എന്തിനാണ് നിങ്ങൾക്ക് ജോലി? ഉത്തരം സ്പഷ്ടം, ജോലി കിട്ടിയാലേ പണം കിട്ടുകയുള്ളൂ. എന്തിനാണ് പണം? പണമുണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ജീവിക്കുന്നത്? ഉത്തരമില്ല. IPSകാരന്റെ കയ്യിൽ ഉത്തരമില്ല, IASകാരന്റെ കയ്യിൽ ഉത്തരമില്ല, PhD കയ്യിൽ ഉത്തരമില്ല. LKG കുട്ടി മുകളിലോട്ട് നോക്കി നിൽക്കുന്നത് മാതിരി ഇവന് നിൽക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസം എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അറിഞ്ഞുകൂടാ. ഒരു എയിംലെസ് ലൈഫ്. വാട്ട് ഇസ് ദ എയിം ഓഫ് അവർ ലൈഫ് എന്ന് ചോദിച്ചാൽ, അത് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളോ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളോ നമുക്കില്ല. ഈ സദസ്സിനോടും തിരിച്ചു ചോദിക്കുന്നു, എന്തിനാണ് ജീവിക്കുന്നത്? കുറച്ചു കഴിഞ്ഞാൽ മൗനം ഭഞ്ജിച്ച് ചില ഉത്തരം പറയുന്നു, മരിക്കാനാണ് സർ. പിന്നെ ചില ആൾക്കാരുടെ ഉത്തരം, ജനിച്ചുപോയില്ലേ സർ, ഇനി ജീവിക്കാതെ എന്താ ചെയ്യുക? അപ്പൊ എന്ന് പറഞ്ഞാൽ നിരാശയിൽ നിന്ന് വരുന്ന ഉത്തരം. മരിക്കുകയാണോ മനുഷ്യന്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത്? മരണമാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങളും ഞാനും ഇന്നിവിടെ കാണില്ലല്ലോ, ഇന്നലെ ആവാമായിരുന്നില്ലേ, ഇന്ന് നാം ഇവിടെ എത്തുകയില്ലല്ലോ. മരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നാം പഠിച്ച് മറന്നുപോയൊരു മന്ത്രമുണ്ട്, മൃത്യോർമ അമൃതം ഗമയ എന്ന്. മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ഒരു യാത്രയുണ്ട്. ആ യാത്രയാണ് ഭാരതീയ ആത്മീയത നമ്മെ പഠിപ്പിക്കുന്ന യാത്ര. നമ്മളെല്ലാം അമൃതസ്യ പുത്രരാണ്. നമുക്ക് മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ഒരു യാത്ര ആവശ്യമാണ്. ആ യാത്രയാണ് ഭാരതീയമാകുന്ന ആത്മീയത. ഈ യാത്ര മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ, അപ് ടു ഡേറ്റ് എന്നർത്ഥമുള്ളൂ. 60 കൊല്ലങ്ങൾക്കും 100 കൊല്ലങ്ങൾക്കും മുമ്പ് അന്നത്തെ ആൾക്കാർ പറഞ്ഞിരുന്നത് അന്ന് അവർക്ക് മോഡേൺ ലൈഫ്. ഇന്ന് നമുക്ക് മോഡേൺ ലൈഫ്. നൂറു കൊല്ലം കഴിഞ്ഞാലും വരാൻ പോകുന്ന ആൾക്കാരും പറയും മോഡേൺ ലൈഫ്. ഇതെല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് മോഡേൺ ലൈഫ്. ഇറ്റ് മീൻസ് അപ് ടു ഡേറ്റ്, ഇന്നേ വരെയുള്ളത്. ഈ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മാറ്റവും വരുത്താറുണ്ട് ആവശ്യമില്ല. കാരണം മാറ്റം എന്ന് പറയുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറിക്കൊണ്ടിരിക്കും. സ്ഥലകാല ഭേദങ്ങൾക്കനുസരിച്ച്, മതങ്ങൾക്കും ജാതികൾക്കും അനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. മാറുന്ന ലോകത്തിൽ മാറാത്തതൊന്നുണ്ട്. അത് ഏത് മോഡേൺ ലൈഫിലും മാറേണ്ട ആവശ്യമില്ല. ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ എല്ലാ കാലത്തും മാറാത്തതൊന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ സംസ്കാരത്തിന്റെ പേര് സനാതനധർമ്മം എന്ന് പേരിട്ടിരിക്കുന്നത്. അതിനെവിടെയാ മാറ്റമുള്ളത്? അത് പണ്ടേക്ക് പണ്ടേ പുരാണമാണ് എന്ന്. പുരാണം എന്ന വാക്കിന്റെ അർത്ഥം പലരും തെറ്റിദ്ധരിക്കുന്നു. പുരാണം എന്ന് പറഞ്ഞാൽ പഴയത് എന്നുള്ള അർത്ഥം, പുതിയത് എന്നാണ് അർത്ഥം. പണ്ടേക്ക് പണ്ടേ പുരാണം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് എന്നാണ് അർത്ഥം. ഒരിക്കലും പഴക്കമില്ലാത്തത് എന്നർത്ഥം. എന്നും സനാതനമായിട്ടുള്ളത് എന്നർത്ഥം. അതിനൊരു മാറ്റം ആവശ്യമില്ല. അത് ഏത് മോഡേൺ ലൈഫിലും കലികാലത്തിന്റെ അവസാന കാലത്തിലും അത് മാറാതെ നിർത്തുവാൻ നമുക്ക് ആ മൂല്യങ്ങളെ പിടിക്കുവാൻ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമാണ്. എഡ്യൂക്കേഷൻ ഇൻ ഹ്യൂമൻ വാല്യൂസ്, ഇത് നമുക്ക് ആവശ്യമാണ്. മാനുഷിക മൂല്യാധിഷ്ഠിതമാകുന്ന ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ ഭാരതീയ ആത്മീയത വളർത്തുവാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഭാരതീയ ആത്മീയതയിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഡോക്ടർ പറയുകയുണ്ടായി, ആയുർവേദാചാര്യനായ അദ്ദേഹം പറയുകയുണ്ടായി, ഗുരുവിൽ നിന്നാണ് നാം എല്ലാം അഭ്യസിക്കുന്നത്. ഭാരതീയ ആത്മീയതയുടെ പ്രത്യേകത ഗുരുസങ്കല്പമാണ്. ഒരു ഗുരു വേണം നമുക്ക്. ആ ഗുരുവാണ് നമ്മളിലുള്ള കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളെ കൊത്തിക്കളഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ ഉണർത്തുവാൻ. അല്ലാതെ അവരൊന്നും നമുക്ക് തരുന്നില്ല. അതിന് നമുക്കൊരു ഗുരു ആവശ്യമാണ്. ഗുരുവില്ലെങ്കിൽ ആത്മീയമായി ഉയരുവാൻ സാധ്യമല്ല എന്ന് സകല ശാസ്ത്രങ്ങളും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാൻ എടുത്തു നോക്കിയാൽ ആദ്യത്തെ ശ്ലോകം തന്നെ പറയുന്നത് ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഹേ മനുഷ്യ, നിനക്ക് ഈശ്വരനാമം ചൊല്ലണമെങ്കിൽ പോലും ഗുരുവിന്റെ അനുഗ്രഹം വേണമെന്നാണ്. ഹരിനാമകീർത്തനം എടുത്തു നോക്കിയാലും ഓങ്കാരമായപ്പോൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിന് താൻ തന്നെ സാക്ഷി എന്ന ബോധം വരുത്തുവെന്ന് ആചാര്യനായ, അവിടെ ആചാര്യനെയാ പറയുന്നത്, ആ ആചാര്യനില്ല ഒന്നും നമുക്ക് സാധ്യമല്ല. ഹരിനാമ കീർത്തനം അത് ഉരചെയ്വതിനു ഗുരു അരുവാളെ എന്നാണ് പറയുന്നത്. ഹരിനാമകീർത്തനം ഉര ചെയ്യണമെങ്കിലും ഗുരു ആവശ്യമാണ്. അപ്പൊ നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് ഗുരുവിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും ഇന്നേ വരെ ഒരു ഗുരുവിനെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദിസ് ഈസ് ദ ആപ്റ്റ് ടൈം. ഇനിയും നമ്മൾ ജീവിതം പാഴാക്കാൻ പാടില്ല. നമുക്കൊരു ഗുരു വേണം. ആ ഗുരു ആരായിരിക്കണം എന്നുള്ളത് പ്രശ്നമേ അല്ല. ആരെ വേണമെങ്കിലും ഗുരുവാക്കാം. കൃഷ്ണഭഗവാൻ അർജുനോട് പറഞ്ഞു, ഹേ അർജുന, ഓൾ ദ നെയിംസ് ആൻഡ് ഓൾ ദ ഫോംസ് ആർ മൈൻ ആൻഡ് മൈൻ അലോൺ. എന്റേതല്ലാത്തൊരു നാമം ഈ ലോകത്തിലില്ല, എന്റേതല്ലാത്തൊരു രൂപവും ഈ ലോകത്തിലില്ല. സർവത പാണിപാദം സർവദാക്ഷി ശിരോമുഖം സർവത ശ്രുതിമല്ലോകേ സർവമ ആവൃത തിഷ്ഠതി എന്ന് പറയുന്നു. എങ്ങു തിരിഞ്ഞാലും എങ്ങു നോക്കിയാലും എന്റെ രൂപവും എന്റെ നാമവും അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് നീ എന്തിനെ പ്രകീർത്തിച്ചാലും എന്തിനെ ഗുരുവാക്കിയാലും ഏതേത് ഭക്തന്മാർ ഏതേത് ഭാവത്തിൽ ഏതേത് രൂപത്തിൽ ഏതേത് നാമത്തിൽ എന്നെ പ്രകീർത്തിക്കുന്നുവോ എന്നെ സ്മരിക്കുന്നുവോ, ഹേ അർജുന, അതാത് ഭക്തന്മാർക്ക് അതാത് രൂപത്തിലും അതാത് ഭാവത്തിലും അവരുടെ മുമ്പിൽ വന്ന് ഞാൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണഭഗവാൻ അർജുനന് ഉറപ്പു തന്നിരിക്കുകയാണ്. ഇതിലപ്പുറം ഒരു അഗ്രിമെന്റ് നമുക്ക് എന്താ വേണ്ടത് ലോകത്തിൽ? ഈശ്വരൻ തന്നിരിക്കുന്ന അഗ്രിമെന്റാണ്. അതോടുകൂടി തന്നെ നാം അങ്ങനെ ഒരു ഗുരുവിനെ കാണേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ആ ഗുരുവിൽ അനന്യ ചിന്തയെന്തോ മാം ഏ ജനാപര്യവാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആ ഗുരുവിൽ ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ മാതിരി തന്റെ സർവസ്വവും അർപ്പിക്കുന്ന സറണ്ടർ, പരിപൂർണമായിട്ടും ശരണാഗതി, ഇതാണ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഈശ്വരൻ പരിപൂർണമായും ശരണം പ്രാപിച്ചാൽ യോഗവും ക്ഷേമവും, യോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മുഴുവനും ഞാൻ തരാമെന്നാണ്, ക്ഷേമം എന്ന് പറഞ്ഞാൽ തരുക മാത്രമല്ല ഐ വിൽ മെയിൻറ്റെയിൻ ഇറ്റ് ആൾസോ എന്ന് അർത്ഥമുണ്ട് അത്രേ, കാലാകാലത്തോളം ഞാനത് മെയിൻറ്റെയിൻ ചെയ്തുകൊള്ളാം എന്നാണ്. എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഗുരുവിനെയാണ്. ആരോ ആയിക്കൊള്ളട്ടെ, ഭാഗവതത്തിലൊരു കഥയുണ്ട്, ഗുരുവിനെ വേണമെങ്കിൽ പോത്താക്കി മാറ്റാമെന്നാണ്. ഒരു കരിമാടിക്കുട്ടൻ, കന്നുകാലി ചെറുക്കൻ, ഒരു മഹർഷി തന്റെ അനുയായികൾക്ക് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കരിമാടിക്കുട്ടൻ അതിലെ പോകുന്നിടയ്ക്ക് ഓടി വന്ന്, മഹർഷി എനിക്കും ബ്രഹ്മത്തെ കാണണമെന്ന് പറഞ്ഞു. കാര്യഗൗരവമായ കാര്യങ്ങൾ ഗുരുശിഷ്യന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതോ കന്നുകാലി ചെറുക്കൻ വന്ന് ഇത് ഇന്റർഫിയർ ചെയ്ത് ഇവിടുത്തെ വലിയ ക്ലാസ്സിനെ ആകെ വിഷമിപ്പിച്ചതിന്റെ ക്രോധത്തോടുകൂടി മഹർഷി പറഞ്ഞു, പോടോ പോ, പരബ്രഹ്മം പോത്തുപോലെ എന്ന് പറഞ്ഞു അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പാവം അവനത് വിശ്വസിച്ചു. അവൻ കാട്ടിലേക്ക് പോയി. അവൻ പ്രാർത്ഥിച്ചു, ഓം ശ്രീ പോത്തായ നമഃ എന്ന് പ്രാർത്ഥിച്ചു. പോത്തായ നമഃ, പോത്തായ നമഃ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശ്വരൻ പോത്തിന്റെ രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇവൻ അത്ഭുതമായി. പോത്തിനോട് ചോദിച്ചു, അങ്ങാണോ പരബ്രഹ്മം? അതെ, ഞാൻ തന്നെയാണ് പരബ്രഹ്മം. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ശരി, നിനക്ക് ഇപ്പൊ എന്തുവേണം? അങ്ങ് സർവശക്തനാണോ? അതെ, സർവശക്തനാണ്. എങ്കിൽ അങ്ങയുടെ പുറത്ത് എന്നെ ഒന്ന് കയറ്റിയിട്ട് 7-14 ലോകവും കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. വാ എന്ന് പറഞ്ഞ് പുറത്ത് കയറ്റി. 7-14 ലോകവും കാണിച്ചു കൊടുത്തു. ആവശ്യമുള്ളപ്പോഴെല്ലാം ഭക്ഷണങ്ങളും അവന് സുഖസൗകര്യമാകുന്ന നിത്യോപയോഗ സാധനങ്ങളും എല്ലാം കൊടുത്ത് കുറെ കാലം പോത്തിന്റെ പുറത്ത് കൊണ്ടു നടന്ന് അവസാനം താഴെ ഇറങ്ങിയിട്ട് ഇനി നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അങ്ങ് പോവോ എന്നെ വിട്ടിട്ട് എന്ന് ചോദിച്ചു. ഞാൻ എപ്പ പോയാലും നീ സ്മരിച്ചാൽ നിന്റെ മുമ്പിൽ വരാമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. വീണ്ടും ഓം ശ്രീ പോത്തായ നമഃ എന്ന് വിളിച്ചപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ഗുരു, ഇനി അങ്ങ് പോകുന്നതിന് മുമ്പായിട്ട് അങ്ങയുടെ പുറത്ത് എന്നെ കയറ്റിയിട്ട് അങ്ങയെ എനിക്ക് കാണിച്ചു തരുവാൻ കാരണഭൂതനായ മഹർഷിയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകണം. അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിച്ച് നന്ദി പറയാനാണ് എന്ന് പറഞ്ഞു. ഇവനെയും കയറ്റി പോത്ത് മഹർഷിയുടെ അടുത്ത് നിന്നു. മഹർഷിയുടെ അടുത്ത് നിന്ന് മഹർഷിയോട് പറഞ്ഞു, മഹർഷി, അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കുന്നു. അങ്ങ് എനിക്ക് ബ്രഹ്മത്തെ കാണിച്ചു തന്നു. ഞാനിതാ ബ്രഹ്മത്തെ കൊണ്ടുവന്നിരിക്കുന്നു. മഹർഷിക്കാലം വരെയും ബ്രഹ്മത്തെ കണ്ടിട്ടില്ല. മഹർഷി ഇവനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. പോത്ത് വന്ന് നിൽക്കുന്നത് പോലും മഹർഷിക്ക് കാണാൻ കഴിയുന്നില്ല. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ചഞ്ചലാത്മാ വിനശ്യതി എന്നാണ്, സംശയാത്മാ വിനശ്യതി എന്ന് പറയുന്നു. നമുക്കുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ സംശയത്തോടുള്ള വിശ്വാസമാണ്. ഈ സംശയം തീരാത്തത് എന്താ? ഒരു യഥാർത്ഥ ഗുരുവില്ല. ഗുരുവില്ലാതെയുള്ള നമ്മുടെ പോക്കിൽ സംശയങ്ങൾ കൂടിക്കൂടി വരുന്നു. നാം കുറെ കാലം ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുന്നു, കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ മകളുടെ വിവാഹം ഒന്ന് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എന്റെ വിവാഹം കഴിയണമേ. 3 മാസം പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, അതെ, ഈ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ പോയി മാംഗല്യപൂജ 3 എണ്ണം കഴിച്ചാല് വിവാഹം നടക്കും. നേരെ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ പോയി 3 മാംഗല്യപൂജ കഴിച്ചിട്ടും മകളുടെ വിവാഹം കഴിയുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യോ, ചോറ്റാനിക്കര ചെന്ന് നോക്കൂ, നല്ല ശക്തിയുള്ള ഭഗവതിയാ. ചോറ്റാനിക്കര പോയി. അവിടെ ഒരു 3 മാസം കഴിഞ്ഞു, വിവാഹം നടക്കുന്നില്ല. അപ്പൊ ഇതൊരു സ്ത്രീ ആയിരുന്നു, അത് നിങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല, പുരുഷനോട് പറയൂ, വ്രതം എടുത്തിട്ട് ശബരിമലയ്ക്ക് പോവാൻ പറയൂ. പുരുഷൻ 40 ദിവസം വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോയി വന്നിട്ടും മകളുടെ വിവാഹം കഴിയുന്നില്ല. അപ്പൊ പറഞ്ഞു, അല്ലെങ്കിലും കേരളത്തിലുള്ള ഈ ഈശ്വരന്മാർക്കൊക്കെ കേരളക്കാരെ സ്വഭാവമുണ്ട്, അതുകൊണ്ട് നേരെ ഉടുപ്പി ചെന്ന് അവിടെയുള്ളതായ ഭഗവതിയെ കണ്ട്, അവിടെ ഉള്ള മൂകാംബികാ ദേവിയെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, കുറെ കൂടിയൊക്കെ സിൻസിയർ ആയിരിക്കുന്നു. അങ്ങനെ നേരെ മൂകാംബിക പോയി, അവിടെ പോയി പ്രാർത്ഥിച്ചു മകളുടെ വിവാഹം കഴിയണമേ. എന്നിട്ടും മകളുടെ വിവാഹം കഴിയുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോ ആരോ പറഞ്ഞു, അത്രേ, അല്ലെങ്കിൽ ഇവരൊക്കെ ചത്തുപോയ ഈശ്വരന്മാരാണ്. ജീവിച്ചിരിക്കുന്ന ഈശ്വരനുണ്ട് പുട്ടപ്പർത്തിയില്, സായിബാബ, അവിടെ പോയി പ്രാർത്ഥിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഇവിടുന്ന് വണ്ടി കയറി ആന്ധ്രയിൽ പോയി, അവിടെ പോയി 3 മാസം ഇരുന്നു പ്രാർത്ഥിച്ചു. എന്നിട്ടും മകളുടെ വിവാഹം കഴിയുന്നില്ല. അപ്പൊ പറഞ്ഞു, അതെ, നിങ്ങളുടെ പ്രാർത്ഥന മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം പുള്ളിക്കാരൻ തെലുങ്കന, മലയാളം അറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മലയാളം അറിയുന്ന ദൈവമുണ്ട് വള്ളിക്കാവില്, അങ്ങോട്ട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. മലയാളത്തിൽ പറയാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ പോയി വള്ളിക്കാവിലേക്ക്. എന്നിട്ട് മലയാളത്തിൽ പ്രാർത്ഥിച്ചു, അമ്മേ അമ്മേ, അമ്മ കെട്ടിപ്പിടിച്ചു, പൊന്നുമോനെ പൊന്നുമോളെ, എല്ലാം ശരിയാവും. 3 മാസം കഴിഞ്ഞിട്ട് മകളെ വിവാഹം കഴിയുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് നോക്കുമ്പോഴാണ് യുക്തിവാദി ഇടമറുകനെ കണ്ടത്, കലാനാഥനെ കണ്ടു, വെങ്ങാലിനെ കണ്ടു, കോവൂരിന്റെ ശിഷ്യന്മാരെ മുഴുവൻ കണ്ടു. അപ്പൊ അവരൊക്കെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യോ, ഒരു 100 രൂപയുടെ റെസീറ്റ് എഴുതിത്തരാ, പൈസ ഞങ്ങൾ മെമ്പർഷിപ്പ് ചേരൂ, യുക്തിവാദി സംഘടന ചെയ്യണം, എന്നിട്ട് കുഞ്ഞുണ്ടാവൂ. മനുഷ്യനിങ്ങനെ കടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ആത്മീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കൽ മാത്രമാണ് ആത്മീയത എന്ന് വിചാരിച്ചുകൊണ്ട് വി ആർ വേസ്റ്റിംഗ് അവർ ടൈം, അവർ മണി, അവർ നോളേജ് ആൻഡ് എവറിത്തിങ് വി ആർ വേസ്റ്റിംഗ് എന്നാണ്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഈശ്വരൻ, ആ ഈശ്വരൻ ഏത് രൂപത്തിലും നമ്മുടെ മുമ്പിൽ വരുന്നു. ഒരേ ഈശ്വരൻ വിവിധ രൂപങ്ങളെടുക്കുന്നു. ഒരേ ഈശ്വരൻ ത്രിമൂർത്തിയായി മാറുന്നു. ഈശ്വരൻ സൃഷ്ടിക്കുമ്പോൾ ഈശ്വരന്റെ പേര് സൃഷ്ടാവ് അഥവാ ബ്രഹ്മാവ്, ഒരു മോണോ ആക്ട്. ഈശ്വരൻ സംരക്ഷിക്കുമ്പോൾ അവിടെ മറ്റൊരു മോണോ ആക്ട്, മഹാവിഷ്ണു. ഈശ്വരൻ സംഹരിക്കുമ്പോൾ അവിടെ വേറൊരു ആക്ഷൻ, പരമശിവനായി മാറുന്നു. നമ്മുടെ മക്കളിലെ യൂത്ത് ഫെസ്റ്റിവലിന്റെ സ്റ്റേജിൽ കയറിയിട്ട് ഒരു കുട്ടി തന്നെ അച്ഛനായിട്ടും അമ്മയായിട്ടും മകനായിട്ടും അഭിനയിക്കുമ്പോൾ നമുക്കറിയാം അവൻ ഒരാളാണ് എന്ന്. പക്ഷെ അവൻ പലതായി മാറുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ പ്രഭാഷകനാണ്. അല്പനേരം വരെ ഞാനൊരു ശ്രോതാവായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു യാത്രക്കാരനായിരുന്നു. എന്റെ വീട്ടിലെത്തിയാൽ അമ്മയ്ക്ക് മുമ്പിൽ ഞാൻ മകനാണ്, എന്റെ മകന്റെ മുമ്പിൽ ഞാൻ അച്ഛനാണ്, എന്റെ അമ്മയുടെ മുമ്പിൽ മകനാകുമ്പോൾ എന്റെ മകന്റെ മുമ്പിൽ ഞാൻ അച്ഛനായി മാറുന്നു, ജ്യേഷ്ഠന്റെ മുമ്പിൽ ഞാൻ അനുജനാകുന്നു, അനുജന്റെ മുമ്പിൽ ഞാൻ ജ്യേഷ്ഠനാകുന്നു, ഭാര്യയുടെ മുമ്പിൽ ഞാൻ ഭർത്താവാകുന്നു, ചങ്ങാതിയുടെ മുമ്പിൽ ഞാൻ ചങ്ങാതിയാകുന്നു. ഇതെങ്ങനെയാ ഒരാൾ തന്നെ ചങ്ങാതിയും ഭർത്താവും അച്ഛനും മകനും എല്ലാം കൂടിയായി മാറുന്നത്? ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവിടെ ഗുരുവായി മാറുന്നു. എങ്ങനെ ഒരാൾക്ക് ഇതെല്ലാം കൂടി സാധിക്കുന്നു? ഇതൊന്നും ആള് വേറെയല്ല, അതുമാതിരി ഒരേ ഒരു ഈശ്വരൻ. ഏകം ഏവം എന്നാണ്, ഏകം സത്വിപ്രാ ബഹുധാവതന്തി. ഒന്നായ ആ സത്യത്തെ ജ്ഞാനികൾ പലതായി നമ്മുടെ മുമ്പിൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സത്യം എല്ലാറ്റിലും കിടക്കുന്നു, ആ രൂപം എല്ലാറ്റിലും കിടക്കുന്നു. ആ രൂപത്തിനൊരു പേരിടുകയാണെങ്കിൽ അതിന്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് ബ്രിട്ടീഷുകാരുടെയും മറ്റു മതങ്ങളിൽ നിന്നും നാം ഇന്ന് പഠിച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? ഈശ്വരനെ ഭയപ്പെടുക എന്ന്. ഇതിലപ്പുറം ഒരു പാപം ഇനി ലോകത്തിൽ വേറെ കിട്ടാനില്ല. ഈശ്വരൻ എന്താ, ഭൂതപ്രേത മന്ത്രമോ മരണമോ പിശാചോ ബാധയാണോ? ഈശ്വരനെ പരിചയ ഭയപ്പെടാൻ, ലവ് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ലവ്. അതുകൊണ്ട് പറയുക ദൈവപ്രീതി എന്നാണ്. ഒരിക്കലും ഈശ്വരനെ ഭയപ്പെടാൻ പാടില്ല. നമുക്ക് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാൻ പേടിയാ, അഥവാ അത് ദേവീനെ അവിടെ കണ്ടാലോ എന്നാണ് പേടിയാ. സർപ്പക്കാവ് പോയി പ്രാർത്ഥിക്കുന്ന മാതിരിയാണ്. സർപ്പക്കാവിൽ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സർപ്പമെങ്ങാനും അങ്ങ് പ്രത്യക്ഷപ്പെട്ടാൽ, അയ്യോ ഞാൻ ഇക്കാലം വരെ പ്രാർത്ഥിച്ചത് പ്രത്യക്ഷപ്പെടാതിരിക്കാനാണേ, അങ്ങ് ദേവി ഇത് പ്രത്യക്ഷപ്പെടരുതേ എന്ന് പറഞ്ഞു ഓടുന്നത് മാതിരി നിങ്ങളെയും എന്റെയും ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടാൽ മോഹാശ്യപ്പെട്ട് വീഴും നമ്മൾ. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അങ്ങ് പ്രത്യക്ഷപ്പെടാതെ അവിടെ തന്നെ ഇരുന്നാൽ മതി. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിമാൻഡ് തരാം, ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല നോട്ടുകളും തരാം, അതിങ്ങനെ അംഗീകരിച്ച് തന്നാൽ മതി. ഞങ്ങൾ പീരങ്കിക്ക് ഓർഡർ ചെയ്യും, അപ്പൊ ഒരു പൗട്ടത്തോക്കെങ്കിലും തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭിക്ഷക്കാരായിക്കൊണ്ട് ഈശ്വരനെ ഭയപ്പെട്ടു കഴിയുന്നതാ. ഇത് വിദേശികൾ നമ്മൾ കുത്തിവെച്ച ഈശ്വരഭക്തിയാണ്. നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുകയാണ്. നമ്മളെല്ലാം ആ ദൈവമാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായനും, നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും ഒഴിയും ഓർക്കുകൾ നീ. ഇതിലപ്പുറം ഇനി എന്ത് പറയാനാ? ഓൺലി ഗോഡ്, ഗോഡ് അലോൺ, നത്തിങ് എൽസ്. അതാണ് മറ്റുള്ള മതസ്ഥരൊക്കെ ഏകദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെയും ഖണ്ഡിക്കുകയാണ്. ഏകദൈവമോ? അപ്പൊ ദൈവം ഒന്നേ ഉള്ളെങ്കിലും പ്രകൃതി വേറെയുണ്ട്, സൂര്യൻ വേറെയുണ്ട്. ദൈവങ്ങൾ വെച്ചൊരു ദൈവം, പ്രകൃതികൾ വെച്ചൊരു പ്രകൃതി, സൂര്യൻ വെച്ചൊരു ഒരു സൂര്യൻ. ഇങ്ങനെ പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അദ്വൈതം, രണ്ടെന്ന് പറയാനേ സമ്മതിക്കില്ല. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്! ഏകദൈവം എന്നുള്ള വാക്ക് തന്നെ ഹൈന്ദവൻ ഉപയോഗിക്കില്ല. അദ്വൈതം, രണ്ടില്ലടോ എന്നാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടെന്ന് പറയാൻ സമ്മതിക്കാത്ത, അതേമാതിരി ഒന്ന് മാത്രം. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായിരിണ്ടൽ വധം ഉണ്ടാവതല്ല അമ്മ പണ്ടേ കണക്ക് വരുവതിന് നിൻ കൃപാവലികൾ ഉണ്ടാകണമെന്നാണ്. നമ്മളിപ്പോ പോയി ഡൈവേഴ്സിറ്റിയിലേക്ക് പോയി. നൗ വി വേണ്ടേ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമ്മൾ വീണ്ടും തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ആ ഏകത്വത്തിൽ നിന്ന് നാനാത്വത്തിലേക്ക് നാം പോയി കഴിഞ്ഞു. നമുക്കിനി ആവശ്യം ഈ നാനാത്വത്തിൽ നിന്ന് വീണ്ടും ഏകത്വത്തിലേക്ക് നാം തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ കൾച്ചർ, ഇതാണ് ഭാരതീയമാകുന്ന സംസ്കാരം എന്ന് പറയുന്നത്. അതിന് നമുക്ക് മുറുകെ പിടിക്കേണ്ടത് നിസ്വാർത്ഥമായ സ്നേഹമാണ്. ഈ നിസ്വാർത്ഥമായ സ്നേഹം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം ലൈക്ക്, ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ പലതും ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞാൽ ഞാൻ നിന്നിൽ നിന്നൊരു കുന്തവും ആഗ്രഹിക്കുന്നില്ല എന്നാണ് വാക്കിന്റെ അർത്ഥം. I do not expect anything from you. That is why I simply love you. Why? Because I am the embodiment of love. I am made out of love. I myself am love. Then why should I expect from you? Adukonda I love you. Ninnil ninnu njan pratheeshikkunnilla. Njan sneha swaroopanaanu. Ee oru chintagathi namukku undaagumbol aa sneha swaroopanodu bhayamaano namukku vendathu? Aa sneha swaroopanodum namukku snehamalle undaagandathu. Adukondu parayunu deiva preethi. പക്ഷെ ഭീതി വേണം, പാപഭീതി എന്നാണ് പറയുന്നത്. ദൈവപ്രീതി, ദൈവത്തോട് പ്രീതിയാണ് വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്, ഭയം വേണം. എന്തിനുള്ളതെന്നറിയാമോ? പാപഭീതി എന്നാണ്. പാപത്തെ നാം ഭയപ്പെടണം. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നാം ഓർക്കണം, അന്യന്റെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ നേരെ മൂന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളിൽ ഒരു കുറ്റം കാണുമ്പോൾ നമ്മളിൽ നിന്ന് മൂന്ന് കുറ്റങ്ങൾ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ഡു നോട്ട് സീ ദ ഈവൾ ഓഫ് അതേഴ്സ്, സീ ഓൺലി ദ ഗുഡ് ഇൻ ദം ആൻഡ് സീ ദ ഈവൾ വിത്തിൻ അസ്. നമ്മുടെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, അവയെ കാണുക. മറ്റു മതവും നമ്മളും മറ്റു സംസ്കാരങ്ങളും നമ്മളുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. മറ്റു സകല സംസ്കാരങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യം ലോകം നന്നാവാനാണ്. കക്ഷി രാഷ്ട്രീയമായാലും മതവർഗീയതയായാലും ആദ്യം ആഹ്വാനമാണ് ലോകം നന്നാവുക. ലോകത്തുള്ള എല്ലാവരും സ്വഭാവം നന്നാക്കിയതിനു ശേഷം ഭാരതം നന്നാവട്ടെ. ഭാരതത്തിലെല്ലാവരും നന്നായി കഴിഞ്ഞാൽ പിന്നെ കേരളം നന്നാവട്ടെ. കേരളത്തിലെല്ലാവരും നന്നായതിനു ശേഷം പാലക്കാട് ജില്ലയും പാലക്കാട് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ നന്നായതിനു ശേഷം, എന്റെ അയൽവക്കത്തുകാരുടെ തെറ്റുകളൊക്കെ അവർ തിരുത്തിയതിനു ശേഷം, എന്റെ വീട്ടുകാരൊക്കെ നല്ല സ്വഭാവമായതിനു ശേഷം ഞാൻ നന്നാവാം എന്നാണ് ഇതുവരെ നമ്മളെ പഠിപ്പിച്ചതൊക്കെ. നമുക്കത് മാറ്റാം, നമുക്കൊന്ന് റിവേഴ്സ് ഗീറിടാം. ആദ്യം ഞാൻ എന്നിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി. ഞാൻ ആദ്യം എന്റെ തെറ്റുകൾ തിരുത്തേണ്ടിയിരിക്കുന്നു. എന്നിൽ നിന്നാണ് സമൂഹമുണ്ടാകുന്നത്. സമൂഹം എന്നെ ഉണ്ടാക്കിയതല്ല, എനിക്കൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കണം. കൃഷ്ണനെ ഇവിടുത്തെ സമൂഹം ഉണ്ടാക്കിയതല്ല, കൃഷ്ണൻ സമൂഹത്തെ ഉണ്ടാക്കി, രാമൻ സമൂഹത്തെ ഉണ്ടാക്കി. ലോകത്തുള്ള സകല ആചാര്യന്മാരും സമൂഹത്തെ ഉണ്ടാക്കുകയാണ്. സമൂഹം എന്ന് പറയുന്ന ഒരു ഭിത്തി പോലെയാണ്. ഈ ഭിത്തി ഇന്നേ വരെ ഒരു കല്ലിനെ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ കല്ലുകൾ ഭിത്തികളെ ഉണ്ടാക്കി, കല്ലുകൾ ചുമരുകളെ ഉണ്ടാക്കി. സമൂഹം വ്യക്തികളെ ഉണ്ടാക്കില്ല, വ്യക്തികളാണ് സമൂഹത്തെ ഉണ്ടാക്കി തീർക്കുന്നത്. നിങ്ങളും ഞാനും ആ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥരായി മാറാൻ കഴിയണം. നമ്മൾ മരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ലോകത്തിലേക്ക് എന്ത് കൊടുക്കാൻ പറ്റി? നമ്മൾ ജനിച്ചത് ഈ സമൂഹത്തിൽ, ജീവിച്ചത് സമൂഹത്തിൽ, വിദ്യ സമൂഹത്തിൽ നേടി, ജോലി സമൂഹത്തിൽ നേടി, ശമ്പളം ഇവിടെ നിന്ന് കിട്ടി, ഇവിടുന്ന് വിവാഹം കഴിച്ചു, ഇവിടെ കുട്ടികളുണ്ടായി, ഇവിടുന്ന് ചത്തുപോവുകയും ചെയ്യും. അവസാനം ഒരു ചോദ്യം സമൂഹം നമ്മളോട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ തിരിച്ചു കൊടുത്തത്? നമുക്ക് പറയാനുള്ള എന്താണെന്നറിയാമോ? ഞങ്ങൾ കുറെ മുടിയന്മാരായ പുത്രന്മാരെയും പുത്രിമാരെയും സമൂഹത്തിലേക്ക് സംഭാവന ചെയ്ത് ഞങ്ങൾ ഇതാ തിരിച്ചു പോകുന്നു. ഇതല്ലേ നമുക്ക് കൊടുക്കാനുള്ള ഇവിടുത്തെ സംഭാവന? അതിന് മാറ്റം വരുത്തണം. അതിന് മാറ്റം വരുത്തിയിട്ട് നമ്മളിലാണ് വ്യതിയാനം വേണ്ടത്. എനി ഇൻഫർമേഷൻസ് ഓർ എനി ഡാറ്റാസ് എനി ഇൻഫർമേഷൻ വിത്തൌട്ട് ട്രാൻസ്ഫർമേഷൻ ഈസ് യൂസ്ലെസ് ആൻഡ് ഡേഞ്ചറസ് എന്നാണ്. നമുക്ക് വേണ്ടത് വെറും ഇൻഫർമേഷൻസ് അല്ല. ഇനി ഒരിക്കലും നമുക്ക് കുറെ ബുദ്ധിരാക്ഷസന്മാരെ ഈ ലോകത്തിൽ ആവശ്യമില്ല. ഇഷ്ടം പോലെ ബുദ്ധിരാക്ഷസന്മാരായി കഴിഞ്ഞു. പക്ഷേ ഇഷ്ടം പോലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അധ്യാപകർ എല്ലാം നമുക്കുണ്ട്. നല്ലൊരു ഡോക്ടർ കിട്ടാൻ പ്രയാസം. നല്ല എഞ്ചിനീയർ ഇല്ല, നല്ല കൂലിവേലക്കാരനില്ല, നല്ല അച്ഛനില്ല, നല്ല അമ്മയില്ല. എന്താ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യം? ഇന്ന് എഡ്യൂക്കേഷൻ വിത്തൌട്ട് ക്യാരക്ടർ, ഇന്ന് കോമേഴ്സ് വിത്തൌട്ട് മൊറാലിറ്റി, സയൻസ് വിത്തൌട്ട് ഹ്യൂമാനിറ്റി, എല്ലാം നഷ്ടപ്പെട്ടു പോയി നമുക്ക്. അത് നമുക്ക് വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. ഇത് വാർത്തെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സർക്കാരിൽ നിന്നും ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ പറ്റി ചിന്തിക്കാനേ കഴിയില്ല. അതിനാണ് ശ്രീ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയും സാംബശിവം സാറിനെ പോലെയുള്ള ആൾക്കാർ ഇതുപോലുള്ള ഒരു കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ ഹെറിറ്റേജ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഇത് ഇങ്ങനെ പഠിക്കാനല്ലാതെ ഇനി ഒരിക്കലും സർക്കാർ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഉണ്ടാക്കാൻ സാധ്യമല്ല. ഡയറക്ട് മെത്തേഡിലൂടെ പഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇൻഡയറക്ട് മെത്തേഡിലൂടെ ഇൻകൾക്കേറ്റ് ചെയ്യുവാൻ ഈ സ്ഥാപനം എത്ര എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. നമ്മുടെ സംസ്കാരം ഇൻകൾക്കേറ്റ് ചെയ്യുവാൻ ഇത് ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് കിട്ടിയത് ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് ഇൻഡയറക്ട് മെത്തേഡിലൂടെ നമുക്കിത് കേട്ടും പറഞ്ഞും കേട്ടും പറഞ്ഞും ഒരു കമ്പൈൻഡ് സ്റ്റഡി ആയിരുന്നുകൊണ്ട് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ. ഞാൻ സാധാരണ പ്രസംഗിക്കാൻ പോകുന്നത് എവിടെ പ്രസംഗിക്കാൻ കിട്ടിയാലും ചാൻസ് ഉപയോഗിക്കാറില്ല, ഓടിപ്പോകും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കേൾക്കുന്നവരൊന്നും നന്നാവില്ലെങ്കിലും പറയുന്ന ആൾ നന്നാവാനിടയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞ് 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 പറയുന്ന ആൾ നന്നാവും അത്രേ. ഞാൻ ഇടയ്ക്ക് പ്രസംഗിച്ച് പ്രസംഗിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു മാസമൊക്കെ കഴിയും. അപ്പൊ ഭാര്യ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ അല്പം നന്നായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പ്രസംഗിച്ച് നടന്ന് പ്രസംഗിച്ച് നടന്ന് അല്പം ഞാനും നന്നാവാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്നത് ഒരു അഭ്യാസമാണ്, ഇതൊരു സാധനയാണ്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെയോ നാട്ടുകാരെയൊക്കെ ശ്രദ്ധിക്കാം. എനിക്കോ? ഞാൻ എന്റെ വീട്ടിലെ ഭാര്യയും കുട്ടിയെയും ശ്രദ്ധിച്ചാൽ നിങ്ങൾ വിവരമറിയും. എനിക്ക് സംസാരിക്കുമ്പോൾ എന്റെ സബ്ജക്റ്റിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്തൊരു സാധനയാണ്, എന്തൊരു മെഡിറ്റേഷനാണ് ഇത്. ഈ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമാണ്. കേൾക്കുന്ന നിങ്ങൾ എത്ര ആനന്ദിച്ചോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ആം വെരി വെരി ഹാപ്പി. ഇതുപോലുള്ള സദസ് ഒരുക്കി തന്നതിന് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്ക് അറിയുകയില്ല. സോ മച്ച് ഹാപ്പി. ഇത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളിൽ തന്നെയുള്ളതായ ആ ആനന്ദം കുളിർത്ത് കുളിർത്ത് വരുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടത് ഈശ്വരനെയല്ല, പാപഭീതി എന്നാണ്, പാപത്തെ ഭയപ്പെടുക. ഓരോ ദിവസവും രാത്രി കടന്നിറങ്ങുമ്പോൾ അധികമൊന്നും പ്രയർ ചെയ്തില്ലെങ്കിലും ഇതുമാത്രം ചിന്തിക്കുക, ഞാൻ എന്നെ വാക്കുകളെ കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ എന്റെ കർമ്മം കൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ. ഇതൊക്കെ പാപമാണ്, അതിനെ ഭയപ്പെടുക, പാപഭീതി. ഇന്നെന്താ സ്ഥിതി അറിയാമോ? പാപപ്രീതി എന്നാണ്, എന്നിട്ട് ദൈവഭീതി എന്ന്. കഷ്ടമായി പോയില്ലേ? ദൈവത്തെ ഭയപ്പെടുക, പാപത്തെ ഇങ്ങനെ സ്നേഹിക്കുക. അതുകൊണ്ട് എത്ര വേണമെങ്കിലും പാപം കിട്ടിക്കൊള്ളട്ടെ, ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുക, ദൈവത്തെ എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണല്ലോ വലിയ 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 പണക്കാർ ദൈവത്തിന്റെ അടുത്ത് ഒന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്, പേടിച്ചിട്ട് കൊടുക്കുകയാണ്. ഉണ്ടാക്കിയത് മുഴുവൻ അധർമ്മത്തിലൂടെയാണ്. ഭയം നിവൃത്തിയില്ലാഞ്ഞിട്ട് വല്ലതും കൊടുക്കുകയാണ്. നമ്മളെ മേലെ കൈവയ്ക്കരുതേ എന്ന് വിചാരിച്ച് ഭയപ്പെട്ടുകൊണ്ട് നാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദൈവം സ്നേഹസമ്പന്നമാണ്, ഇത് നമുക്കില്ല. അതുകൊണ്ട് അത് തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഈ സ്നേഹത്തെക്കുറിച്ച് വാദോരാതെ ഇങ്ങനെ നാം സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം? ഇത് എവിടെയാ പ്രാവർത്തികമാക്കേണ്ടത്? അവിടെയാണ് ഡേ ടു ഡേ ലൈഫ് ഇൻ സ്പിരിച്വാലിറ്റി. ഈ മോഡേൺ ലൈഫിൽ ഇത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്നേഹം ആദ്യമായിട്ട് പ്രാവർത്തികമാക്കേണ്ടത് വാക്കിലൂടെയാണ്, ലവ് ഇൻ വേർഡ്സ് എന്നാണ്. ഇതാണ് ഭാരതീയ സംസ്കാരം. ഇന്നത് നഷ്ടപ്പെട്ടു പോയി നമുക്ക്. അതുകൊണ്ട് ഇതുപോലുള്ള സിംബോസിയത്തിൽ നാം ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ നമ്മുടെ സ്നേഹം പ്രായോഗികമാക്കാൻ സാധിക്കും. സ്നേഹം പ്രായോഗികമാക്കുമ്പോൾ വാക്കുകളിലൂടെയാണ് ആദ്യമായിട്ട് പ്രായോഗികമാക്കേണ്ടത് എന്ന്. നമ്മളൊരു വാക്ക് കേട്ട് കാണും, WATCH എന്ന് കേട്ട് കാണും, വാച്ച്. ഇത് മാത്രം മതി ഇന്ത്യൻ സ്പിരിച്വാലിറ്റി. ഇന്ത്യൻ സ്പിരിച്വാലിറ്റിക്ക് ഈ 5 ആൽഫബറ്റ്സ് കൊണ്ട് നടന്നാൽ മതി, WATCH. എന്താ W? മീൻസ് വാച്ച് യുവർ വേർഡ്സ് എന്നാണ്. വാച്ച് യുവർ വേർഡ്സ്. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ വാക്കുകൾ നാം സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. തിങ്ക് ട്വൈസ് ഓർ ത്രൈസ് ബിഫോർ യു അട്ടർ എ വേർഡ്. ഒന്നാം ലോകമഹായുധം ഉണ്ടായത് വാക്ക് പിഴച്ചപ്പോഴാണ്. രണ്ടാം ലോകമഹായുധം ഉണ്ടായതും വാക്ക് പിഴച്ചപ്പോഴാണ്. ഇനി മൂന്നാം ലോകമഹായുധം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പാകിസ്ഥാൻ പ്രസിഡന്റോ അമേരിക്കൻ പ്രസിഡന്റിനോ ബില്ലാദനോ ഒക്കെ കുറേയധികം വാക്കുകൾ പഴച്ചാൽ ഇവിടെ മൂന്നാം ലോകമഹായുധം ഉണ്ടാകും. ഇനി അവിടെ ഒന്നും മൂന്നാം ലോകമഹായുധം ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെയും എന്റെയും വീട്ടിൽ വാക്കുകൾ പഴച്ചുകൊണ്ട് ദിവസവും ലോകമഹായുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ വെറും ലോകമഹായുദ്ധങ്ങളാണ്. വീട്ടിലൊക്കെ സ്ഥിതി പറയാതിരിക്കുകയല്ല, വാക്കുകൾ പഴയ്ക്കുന്നു. നല്ല നല്ല പേരുകൾ ഇടുന്നു അച്ഛനമ്മമാർ നമുക്ക്, കൃഷ്ണൻ, രാമൻ, ഗോവിന്ദൻ, ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ്, സീത, രാധ എന്നൊക്കെ പേര് വിളിച്ച് എന്താ നാം വിളിക്കുന്നത്? എടാ, പോടാ, പട്ടി, നായെ, കഴുതേ, കഴിവേറി, അസ്വീകരം, അസത്ത്, പൊട്ടൻ, പൊട്ടി, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ വീടുകളിൽ എന്താ നാം നാമം കൊണ്ട് ചെയ്യുന്നത്? ഈശ്വരനാമം എന്തിനു വേണ്ടിയാണ് നാം നമ്മളെ മക്കൾക്ക് ഇട്ടിരിക്കുന്നത്? എന്നിട്ട് നാം എന്താ വിളിക്കുന്നത്? അമ്മ മകളെ നോക്കി 10 പ്രാവശ്യം പട്ടി പട്ടി എന്ന് വിളിച്ചാൽ 11-ാമത്തെ പ്രാവശ്യം രണ്ടും കൽപ്പിച്ച് മകൾ പറയും അമ്മ തന്നെയാ പട്ടി എന്ന് പറയും. അതിന് മകളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? വി ആർ നോട്ട് അറ്റ് ഓൾ വാച്ചിങ് ഓൺ അവർ വേർഡ്സ്. നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ കണ്ടത് കണ്ടതുപോലെ പറഞ്ഞാൽ സത്യമാവുകയില്ല, കേട്ടതുപോലെ പറഞ്ഞാൽ സത്യമാവുകയില്ല. നാം സത്യം എന്ന് പറയുന്നത് പ്രിയമായി സംസാരിക്കണം. സത്യം ബ്രുയാത്, പ്രിയം ബ്രുയാത്, ന ബ്രുയാത്, സത്യമപ്രിയം എന്നാണ്. സത്യമേ പറയാവൂ, കള്ളം പറയാനേ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ സത്യം പറയുമ്പോൾ പ്രിയമായി സംസാരിക്കുക. ന ബ്രുയാത് സത്യമപ്രിയം. അപ്രിയമായ സത്യങ്ങൾ പലതും നാം മറച്ചുവെക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസ്കാരമാണത്. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ അതിർവരമ്പുകളൊന്നുമില്ല. ഭാരതം എന്ന് പറയുന്നത് ശരിക്ക് വടക്ക് ഹിമാലയവും തെക്ക് കന്യാകുമാരിയും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടലും ഒന്നുമല്ല. ഭാരതം ഈ ലോകം മുഴുവനാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതീയൻ എന്ന വാക്കിനർത്ഥം ഭഗവാനോട് രതിയുള്ളവൻ ഭാരതീയനാണത്രേ. യഥാർത്ഥ ഈശ്വരപ്രേമമുള്ളവൻ ഭാരതീയനാണ്. അവൻ അമേരിക്കയിലും ഇറ്റലിയിലും ജപ്പാനിലും എവിടെയാണെങ്കിലും അവൻ ഭാരതീയനാണ്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ പ്രാർത്ഥന എങ്ങനെ വന്നു? നമ്മുടെ കൺസെപ്റ്റ് ഈ പ്രപഞ്ചം മുഴുവൻ ഭാരതമാണ്. അതുകൊണ്ട് ഈ ഭാരതമായ ഭാരത സംസ്കാരമാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി തീർക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് സംസ്കാരം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കില്ല? നമ്മളെ വീട്ടിൽ നമുക്ക് ആ സംസ്കാരം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളിൽ ആ സംസ്കാരം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കില്ല? നാം വീണ്ടും പുട്ടിൻ ടു പ്രാക്ടീസ്. നാം ചെയ്യേണ്ട കടമകൾ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ ആ കടമകളിൽ പെട്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ കടമയാണ് ഇവിടെ ഈ ഹെറിറ്റേജ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പിരിച്വൽ ഹെറിറ്റേജ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ യഥാർത്ഥമായ കടമയാണ്. ഈ കടമയാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. ഇത് നമ്മൾ ക്രമേണ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ചെന്ന് ഇത് പറയുന്തോറും നമുക്കെന്ത് വേണം, പറയുന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു മാറ്റം ആവശ്യമാണ്. സാധാരണ പറയും ഹൃദയം അടച്ചവരാണത്രേ വായ തുറക്കുന്നത് മുഴുവൻ. എന്നെ പോലെയുള്ളവരൊക്കെ അങ്ങനെയാ, ഹൃദയം അടച്ചിരിക്കുക എന്നിട്ട് വായ തുറന്നുകൊണ്ടേ ഇരിക്കുക. സമൂഹത്തിന് പറ്റിയ അബദ്ധം അതാണ്. ഹൃദയം തുറന്നവരാണത്രേ വായ തുറക്കേണ്ടത്. പക്ഷെ ഹൃദയം തുറന്നവരാരും പിന്നെ വായ തുറക്കൂല്ല അത്രേ. നിങ്ങൾക്കിപ്പോ എന്നെ കാണാൻ കഴിയുന്നത് എന്റെ ഹൃദയം അടച്ചത് കൊണ്ടാ. എന്റെ ഹൃദയമറ്റ തുറന്നാൽ പിന്നെ ഞാനൊന്നും പ്രസംഗിക്കാൻ വരില്ല. കാരണം ഇങ്ങനെ കുറെ കാലം ഹൃദയം അടച്ചതുകൊണ്ട് ഇത് പറഞ്ഞു നടക്കുകയാണ്. വെറുതെ ഒരു അധര വ്യായാമം മാത്രമായി നമുക്ക് മാറാൻ പാടില്ല. നമുക്കിത് പ്രായോഗികമാക്കണം. പ്രായോഗികമാക്കുമ്പോൾ നിത്യജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക. ഇവിടുത്തെ സകല ആചാര്യന്മാരോടും സകല രാഷ്ട്രീയ പ്രവർത്തകരോടും സകല മതമേധാവികളോടും ആചാര്യന്മാർക്ക് പറയാനുള്ളത് പോകൂ നിന്റെ വീട്ടിലേക്ക് മടങ്ങി എന്നാണ്. അതാണ് ഇന്ത്യൻ സംസ്കാരം. വീട്ടിലേക്ക് മടങ്ങിപ്പോ. എന്തിന്? വീട് എന്ന് പറയുന്നതാണ് നമ്മൾ LKG UKG. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. വീടാണ് സർവകലാശാല. വീട്ടിലാണ് എല്ലാം ഇത് ആദ്യം പ്രാവർത്തികമാക്കേണ്ടത്. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ സ്നേഹമില്ല, മക്കളൊരു കുടുംബത്തോടു കൂടി ഒരുമിച്ചിരിക്കാൻ തയ്യാറില്ല. അങ്ങനെ നാം വീട് കുളമാക്കി. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്നറിയാമോ? ഇനി എങ്ങനെ എന്റെ സംഘടന കുളമാക്കണം എന്നാണ്. വീട് കുളമാക്കിയില്ലേ, അവനൊക്കെ സമൂഹത്തിൽ ഇറങ്ങി വന്നാൽ പിന്നെ ക്രമേണ അവൻ രാഷ്ട്രീയം കുളമാക്കും, മതം കുളമാക്കും, ജാതി കുളമാക്കും, അവൻ പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം കുളമാക്കി മാറ്റും. അവൻ പഠിച്ചതെന്താ? വീട് കുളമാക്കി മാറ്റി. നമുക്കൊന്ന് തിരിച്ചു പോണം. നമുക്ക് വീട്ടിൽ നിന്ന് ആരംഭിക്കാം. വീട് പവിത്രമാവണം, വീട് പരിശുദ്ധമാകണം. ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഭർത്താവ് ഭാര്യയെ മഹാലക്ഷ്മിയായി കാണണമത്രേ, ഭാര്യ ഭർത്താവിനെ മഹാവിഷ്ണുവായി കാണണമത്രേ. ഭാര്യയും ഭർത്താവും അന്യോന്യം ലക്ഷ്മിയും വിഷ്ണുവായി കണ്ടാൽ നമ്മുടെയൊക്കെ വീടുകൾ വൈകുണ്ഠമായി മാറുമത്രേ. എന്നാൽ ഇന്ന് നമ്മുടെ വീടിൽ വൈകുണ്ഠം തന്നെയാണ്. വൈകുണ്ഠത്തിലെ വൈ നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കുണ്ടങ്ങളായി മാറിയിരിക്കുകയാണ്, അഗ്നികുണ്ടങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ വീടുകൾ. ഇതിന് കാരണമെന്താ? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അഭ്യാസമില്ല. അഭ്യാസേനത് കൗന്ദേയ, ഇതിനൊന്നും വേണ്ടി നാം പ്രവർത്തിക്കുന്നില്ല. നാം ഇങ്ങനെ അത് വ്യായാമം ചെവി കേട്ടുകൊണ്ടിരിക്കുന്നു, ചുണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സാധാരണ പറയാറുണ്ട്, മന്ത്രം ചൊല്ലുന്ന ചുണ്ടുകളേക്കാൾ സേവനം ചെയ്യുന്ന കരങ്ങൾക്കാണ് പ്രാധാന്യം. ഇതൊക്കെ വില ടു പുട്ടിൻ ടു പ്രാക്ടീസ്. അപ്പൊ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് ഈശ്വരനൊരു ശരീരം തന്നിരിക്കുന്നത്. ഇതില്ലാത്ത എത്ര ആൾക്കാർ. നമുക്കിതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളതിന് തയ്യാറാവുന്നില്ലെങ്കിൽ നമ്മളെ പോലെയുള്ള പാപികൾ പിന്നെ വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് ഈശ്വരൻ തന്ന ഈ സ്നേഹം നാം പ്രാവർത്തികമാക്കേണ്ടത് ആദ്യം വാക്കുകളിലൂടെയാണ്. വാച്ച് ഓൺ യുവർ വേർഡ്സ്. വളരെ മധുരമായി സംസാരിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇഫ് യു കനോട്ട് ഒബ്ലൈജ് അതേഴ്സ് അറ്റ്ലീസ്റ്റ് സ്പീക്ക് ഒബ്ലൈജിംഗ്ലി. ഒന്നും ചെയ്യാൻ പറ്റില്ല, മധുരമായി ഒന്ന് സംസാരിച്ചുകൂടെ? മധുരമായി സംസാരിക്കാൻ പഠിച്ചാൽ ഇന്ന് ലോകത്തിലെ 99% പ്രശ്നങ്ങൾക്കും പരിഹാരമായത്രേ. ദറ്റ് ഇസ് ഓൺലി ദ ക്യൂർ ഫോർ ദ കണ്ടംപററി ക്രൈസിസ്. എല്ലാ പ്രശ്നങ്ങളും തീരും ഒന്ന് മധുരമായി സംസാരിച്ചാൽ മതി. ഇന്നത്തെ ന്യൂസ് പേപ്പറുകൾ ഒരുപക്ഷെ അതിന് തയ്യാറാവുകയില്ല. കാരണം ന്യൂസ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസിനെ ഹൈലൈറ്റ് ചെയ്യുവാനുള്ളതാണ്. ഇതൊന്നും ന്യൂസ് അല്ല. ഞാനും നിങ്ങളും ഇവിടെ നിന്ന് പഠിക്കുന്നതൊക്കെ ഒരുപക്ഷെ പേപ്പറിൽ വരണമെങ്കിൽ ഭയങ്കരമായ ഇൻഫ്ലുവൻസ് ചെലുത്തണം, അല്ലെങ്കിൽ പത്രത്തിൽ വരില്ല. എന്നാൽ നിങ്ങൾക്ക് നാളെ ഇവിടെ നടക്കുന്ന ഈ സമ്മേളനം ഒരാഴ്ച കാലത്തേക്ക് പരിപൂർണമായിട്ടും ഫ്രണ്ട് പേജിലെ ഹെഡ്ലൈൻസ് ആയിട്ട് വരണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ കാലിലിരിക്കുന്ന ചെരുപ്പ് ഊരിയിട്ട് എന്നെ എറിയുക. നാളത്തെ പത്രങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാണും ഗോപാലകൃഷ്ണൻ സാറും സാംബവിഷ്ണു സാറും നേതൃത്വം നൽകുന്നതായ ഈ ഹെറിറ്റേജിൽ പ്രഭാഷകന്റെ നേരെ ചെരുപ്പേറ് സംഘാടകർ അങ്കലാപ്പിൽ. ഭയങ്കരമായ ന്യൂസിന് കാണാൻ കഴിയും. നെഗറ്റീവ് വാല്യൂസ് എവിടെ? നമ്മുടെ പത്രകർമ്മങ്ങൾ പോസിറ്റീവായിട്ടൊന്നും എഴുതുവാൻ പത്രങ്ങൾ പോലും തയ്യാറില്ല. നെഗറ്റീവ് വാല്യൂസിനെ ഇങ്ങനെ ഇതൊന്നും വിഷയമേ അല്ല. പത്താൾ കൂടിയിട്ട് മറ്റുള്ളവനെ തെറി പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ പത്രങ്ങള് മോശം അശ്ലീലം കാണണമെങ്കിൽ ഇന്ന് നീലപത്രങ്ങൾ നോക്കണമായിരുന്നു. ഇന്ന് നീലപത്രം വേണോ? എല്ലാ പ്രധാന പത്രങ്ങളും ഇന്ന് നീലപത്രങ്ങളായി മാറി. പണ്ടൊക്കെ നമ്മൾ കുട്ടികളോട് പറയും, മക്കളെ പത്രം വായിക്കണേന്ന്. ഇപ്പൊ എന്താ പറയണേ? പത്രം മാത്രം വായിച്ചേക്കല്ലേ എന്ന് പറയാണ്. ബാക്കി എന്ത് വേണമെങ്കിലും വായിച്ചോ, നീ പത്രം മാത്രം വായിച്ചേക്കല്ലേ. കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്നില്ല പത്രം എന്ന് പറയുന്നത്. ഇങ്ങനെയൊന്നായി മാറിയിരിക്കുന്ന എവിടെ നമ്മുടെ ന്യൂസ് വാല്യൂ? ടുഡേസ് ന്യൂസ് പേപ്പർ ഈസ് ടുമാറോസ് വേസ്റ്റ് പേപ്പർ. ന്യൂസ് ഹാസ് ബിക്കം എ ഗ്യാസ്. അതിന്റെ സ്പെല്ലിംഗ് പോലെ തന്നെ എൻ ഇ ഡബ്ല്യു എസ്, എൻ മീൻസ് നോർത്ത്, ഇ മീൻസ് ഈസ്റ്റ്, ഡബ്ല്യു മീൻസ് വെസ്റ്റ്, എസ് മീൻസ് സൗത്ത്. നോ കണക്ഷൻ. നാലും നാല് അതിരുകളായി മാറി നിൽക്കുന്നു. ഒരു യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ലാതെ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനി അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. ഇത് അതൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇനി നമുക്ക് ഇങ്ങനെയുള്ളതായ സമ്മേളനങ്ങളിലൂടെ സംഘടനകളിലൂടെ അല്ലാതെ നമുക്കിനി കരകയറുവാൻ വേറെ ഒരു മാർഗവുമില്ല. ദിസ് ഈസ് ഓൺലി ദ വേ. മറ്റെല്ലാം അടഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഇത് നമ്മുടെ ജീവനാഡിയാക്കി മാറ്റിക്കൊണ്ട്, ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയും അതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റം വരുത്തുവാൻ നാം തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മധുരമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഈ ക്ലാസ്സിലേക്ക് കാലിന് വയ്യാതെ മുടന്തനായിക്കൊണ്ട് നൊണ്ടിയായിക്കൊണ്ട് ഒരാൾ കയറി വരുന്നു വിചാരിക്കുക. സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടില് കാലിന് മുടന്തുണ്ടെങ്കിൽ അയാളെ നൊണ്ടി എന്ന് വിളിക്കും. അപ്പൊ അയാൾ കയറി വരുന്നപ്പോൾ ഞാൻ സത്യവാനാണ്, ഞാൻ അയാളെ കണ്ട ഉടനെ തന്നെ ഹലോ മിസ്റ്റർ നൊണ്ടി, കം ഓൺ ടേക്ക് യുവർ സീറ്റ് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അയാൾക്ക് ഇഷ്ടമാവുമോ? അയാൾ എന്റെ നേരത്തെ സാർ എന്താ ഇങ്ങനെ സംസ്കാരമില്ലാതെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ എന്റെ മറുപടി ഞാൻ സത്യവാനാണെന്നുണ്ടി, ഞാൻ സത്യം മാത്രമേ പറയുന്നുണ്ട്, ഇരുന്നുണ്ടി ഒരു പത്ത് നൊണ്ടി ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ എവിടെ എന്റെ ബാക്കി സത്യം? ഈ സത്യത്തിന് പേരെന്താണ്? കണ്ണ് കാണാതെ ഒരാൾ മുന്നിൽ പോകുമ്പോൾ പുറമേ നിന്നയാളെ മാടി വിളിക്കുക, ഏ കണ്ണുപൊട്ട, അന്താ, കുരുടാ, അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ നിങ്ങൾ എന്നെ അപമാനിക്കുന്നത്? കാരണം ഞാൻ സത്യവാനാണ്, ഞാൻ കണ്ടത് കണ്ടതുപോലെ പറയുന്ന ആളാണ്. കണ്ടത് കണ്ടതുപോലെ പറഞ്ഞാൽ സത്യമാവില്ല, കേട്ടത് കേട്ടതുപോലെ പറഞ്ഞാൽ സത്യമാവില്ല. സത്യം സത്യമാവണമെങ്കിൽ പറയുന്നവനും കേൾക്കുന്നവനും മൂന്നാമതൊരു വ്യക്തിക്കും ദോഷമില്ലാത്തതായിരിക്കണം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ആരെയും വേദനിപ്പിക്കാത്ത വാക്കുകൾ പറയുമ്പോഴാണ് സത്യം സത്യമായി വരുന്നത്. പാലക്കാട്ട് ഒരാൾ മരിച്ചു, അയാളുടെ മകൻ ഡൽഹിയിലാണ്. ഒരാളോട് ഫോൺ ചെയ്യാൻ പറഞ്ഞു, അയാൾ ഉടനെ ഫോൺ ചെയ്ത് ഹലോ ഇന്നാളല്ലേ, പിന്നെ നിങ്ങളെ തന്ത ചത്തുപോയിട്ടോ എന്ന്. ഇത് കേട്ടപ്പോ അയാൾ അവിടെ ചത്തു. ഇങ്ങനെയാണോ മനുഷ്യൻ പറയേണ്ടത്? ഇതാണോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? എത്ര നിങ്ങൾ ഫാദർ ഈസ് വെരി സീരിയസ്, നിങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ തന്നെ വരണം എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ മനസ്സ് എന്റെ അച്ഛൻ മരിച്ചേക്കാം, മരിക്കാതിരിക്കാം എന്ന് പറഞ്ഞ് ഒന്ന് പ്രിപ്പയർ ചെയ്യും. കളവൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രിപ്പറേഷനെങ്കിലും കൊടുക്കാൻ ഈ സത്യം പലപ്പോഴും മൂടിവെക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എന്ന് കണ്ടാൽ സത്യത്തെ മൂടിവെക്കണം. ഇന്ന് അതല്ല ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം പത്രധർമ്മങ്ങൾ കുത്തി കുത്തിപ്പൊക്കുകയാണ്. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്കൊക്കെ ഇത്രയും വിവരം ഉണ്ടാവുള്ളൂ നമുക്ക് അറിഞ്ഞൂടെ? നമ്മളൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞ് വന്നതല്ലേ. ഒരു വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്തെടുത്ത് 100 പത്രക്കാർ ചുറ്റും കൂടിയിട്ട് അവനെ പറഞ്ഞു പറഞ്ഞ് അബദ്ധത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ നാളത്തെ പേപ്പറിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് SFI പറഞ്ഞ വാക്കിന് കാസർഗോഡ് നിന്ന് KSU മറുപടി പറയുന്നു, മറ്റന്നാൾ കേരള ബന്ദ്. എന്താ നമ്മൾ ഇന്ന് കാണുന്നത്? വാക്കുകൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ മനുഷ്യൻ ഏറ്റവും പൊല്യൂട്ടഡ് ആയി മാറിയിരിക്കുന്നത് ഈ വേർഡ്സ് പൊല്യൂഷനായി മാറിയിരിക്കുന്നു. ഇതും നമുക്ക് മാറ്റം വരുത്തണം. എന്നിട്ട് പ്രിയമായി സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ തന്നെ ജീവിതത്തിൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് നമുക്ക് ഇന്ന് ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് തിരിച്ചു പോകണം. എന്റെ ഗുരുവായ ഭഗവാൻ സത്യസായിബാബ ഒരിക്കൽ പറയുണ്ടായി, പണ്ട് കാലങ്ങളിൽ 108 വർഷം ഒറ്റക്കാലിൽ തപസ് ചെയ്തിട്ടാണത്രേ രാവണന് സിദ്ധി ലഭിച്ചത്. എന്നാൽ ഇന്ന് സിദ്ധി ലഭിക്കണമെങ്കിൽ വെറും 30 ദിവസം മതി അത്രേ, 30 days. 30 ദിവസം കൊണ്ട് നിങ്ങളും ഞാനും സിദ്ധന്മാരായിത്തീരും. ഡാർവിൻ തിയറി ഉണ്ടല്ലോ, സിംഗിൾ സെല്ലായിട്ടുള്ള അമീബയിൽ നിന്ന് പരിണമിച്ച് 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 വാനരനായി മാറി, ആദിമ മനുഷ്യനായി മാറി, പിന്നെ ഇന്നത്തെ മനുഷ്യനായി മാറി. പരിണാമം മേലോട്ടാ, പരിണാമം താഴോട്ടില്ല. ഡാർവിൻ ചത്തുപോകുമ്പോൾ പറഞ്ഞില്ല മനുഷ്യനോട് പരിണാമം നിന്നു എന്ന് പറഞ്ഞില്ല. മനുഷ്യൻ ഇനിയും പരിണമിക്കണ്ടേ? മനുഷ്യന് പരിണമിച്ചാൽ എന്തായി മാറും? മനുഷ്യൻ പരിണമിക്കുന്ന മൃഗമായി മാറാനാ? മനുഷ്യരൂപേണ മൃഗാശ്ചര്യന്തി എന്ന അവസ്ഥയിലല്ലേ നാം ഇപ്പോൾ നിൽക്കുന്നത്? മനുഷ്യൻ പരിണമിച്ചാൽ മനുഷ്യാതീതനായി മാറും. മാൻ ഹാസ് ടു ബിക്കം എ സൂപ്പർമാൻ. ആ സൂപ്പർമാൻ ലോകത്തിൽ നിന്ന് പലവരുമുണ്ട്. ഭഗവാൻ ശ്രീ സത്യസായിബാബയും ജഗദ്ഗുരു മാതാമൃതാനന്ദമയും, ദേർ ആർ സൂപ്പർമാൻ. അവർ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്കും ആ പാതയിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ വി കൻ ആൾസോ മാൻ ക്യാൻ ബിക്കം എ സൂപ്പർമാൻ. അതിന് നാം ചെയ്യേണ്ടത് എന്താ? തടസ്സമായി നിൽക്കുന്നതിനെ മാറ്റുക. അവർക്ക് എന്താണ് എന്നുള്ള സൂപ്പർമാൻ ആവാൻ കാരണം? ദേ ലവ് ആൾ, ദേ സെർവ് ആൾ. വേറൊന്നും അവരുടെ കയ്യിൽ മറ്റൊന്നും നിധിയില്ല. നമുക്കും നിസ്വാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിച്ചാൽ ക്രമേണ 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 നമ്മളും സൂപ്പർമാനായി മാറാം. ഈ സദസ്സിലുള്ള സകലർക്കും 30 ദിവസം കൊണ്ട് മനുഷ്യാതീതരായി മാറാൻ സാധിക്കും. 30 days. എന്ത് ചെയ്യണം? ഇന്നു മുതൽക്ക് നാം തീരുമാനിക്കുക, ഞാൻ ഒരിക്കലും എന്റെ വീട്ടിലോ എന്റെ നാട്ടിലോ ഞാൻ കാണുന്നവരോടോ അപ്രിയം പറയുകയില്ല എന്ന് വിചാരിച്ച് മൗനമായിരുന്നിട്ട് കാര്യമില്ല. മൗനമായിരുന്ന് മനസ്സുകൊണ്ട് വേണ്ടാത്ത മുഴുവൻ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. വി ഡു നോട്ട് വാണ്ട് ലോൺലിനെസ്, വി വാണ്ട് സോളിഡ്നെസ്. നമുക്ക് ഏകാന്തതയല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഏകാഗ്രതയാണ് വേണ്ടത്. അതുകൊണ്ട് ഏകാന്തതയും തേടി ഓടിയിട്ടൊന്നും കാര്യമില്ല, മനസ്സ് കിടന്ന് അവിടെ ആകെ വെറീഡായിക്കൊണ്ടിരിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാറ്റിലും ഇറങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് മധുരത്തോടുകൂടി സംസാരിക്കാൻ സാധിക്കണം. 3 മാസം ആരെങ്കിലും ഒരാൾ ചലഞ്ച് ചെയ്യൂ, ഞാനിതാ ഇന്നു മുതൽക്ക് 3 മാസം കൊണ്ട് ഞാനത് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞാൽ 31st ദിവസം കൈ രണ്ടും മലർത്തിയിട്ട് എന്റെ കയ്യിൽ 1 കോടി രൂപ വരട്ടെ എന്ന് പറഞ്ഞാൽ ധും, 1 കോടി രൂപ കയ്യിൽ വരും. ഇത് തമാശയല്ല. ഒരാൾ ചാലഞ്ച് ചെയ്യൂ, ഒരാൾ ചാലഞ്ച് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ വീടും പറമ്പും അവർക്ക് എഴുതി കൊടുത്ത് ഞാൻ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. അത്രയും ഉറപ്പിലാണ് പറയുന്നത്. കാരണം ആചാര്യന്മാർ പറയുന്നതാണ് ഇതൊക്കെ. ആരാണോ ഇതുമാതിരി സത്യവ്രതം എടുക്കുന്നത് അവരുടെ വീട്ടിൽ അന്നം മുട്ടുകയില്ലെന്ന് മാത്രമല്ല അവർക്ക് അമൃതം ഈശ്വരൻ കൊണ്ടു കൊടുക്കും. നമ്മളിത് വിശ്വസിക്കുന്നില്ല. കൃഷ്ണ ഭഗവാൻ പറഞ്ഞതും രാമൻ പറഞ്ഞതും തമാശയായിട്ടെടുക്കുന്നു. എന്നിട്ട് നാം ഇങ്ങനെ ഈ തമാശ മറ്റുള്ളവരോട് പറയുന്നു. പറയുന്നവനും വിശ്വസിക്കുന്നില്ല, കേൾക്കുന്നവനും വിശ്വസിക്കുന്നില്ല. ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന മാതിരിയാണ്. അധ്യാപകരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പഠിച്ചത്? ഞങ്ങൾ പഠിച്ചത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പഠിക്കുക. നോ പ്രാക്ടീസ്. പഠിക്കുക. ഇതിന്റെ ഏർപ്പാട്. പഠിച്ചവനായാലും പഠിക്കുന്നവനായാലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ എന്തിനു പഠിക്കുന്നു, എന്തിനു പഠിപ്പിക്കുന്നു, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് മധുരമായി സംസാരിക്കുക. ഈ മധുരമായി സംസാരിക്കുമ്പോഴാണ് സ്നേഹം എന്തെന്ന് ശരിക്കും മറ്റുള്ളവർക്ക് ഒഴുക്കാൻ കഴിയും. ഞാനും നിങ്ങൾ ഹൃദയത്തിൽ വെച്ചിട്ട് എന്താ കാര്യം? നമ്മൾ സ്നേഹസ്വരൂപനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് മറ്റുള്ളവർ കൊടുക്കാൻ കഴിയണ്ടേ? ബി ഹാപ്പി. ഇഫ് യു ആർ ഹാപ്പി ദെൻ ഓൺലി യു ക്യാൻ മേക്ക് അതേഴ്സ് ഹാപ്പി എന്നാണ്. മധുരമായി സംസാരിക്കുക. സാധാരണ പറയാറുണ്ട്, മനുഷ്യൻ സ്നേഹമൊന്ന് ആദ്യം ചിരിയിലൂടെയെങ്കിലും ഒന്ന് കാണിക്കുക. ഒരു പ്രകടനമാണ്. സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിരിക്കുക. ചിരിച്ചാൽ എന്തുമാത്രം അതിന്. ഇന്നത്തെ ചിരി ക്ലബൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ പലയിടത്തും ചിരിക്കുന്ന ക്ലബ്ബുകൾ തുടങ്ങിയിരിക്കുന്നു. അത് ആയുസ്സിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാന്ന് പറഞ്ഞ് ചിരിക്കുന്നത് വളരെ നന്നായി മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം. സ്മൈൽ, വൈ കാൻ്റ് യു സ്മൈൽ? ഇറ്റ് ഹാസ് ഗോട്ട് എ മാഗ്നറ്റിക് അട്രാക്ഷൻ. മാസ്മരികമായ ശക്തിയാണ് മനുഷ്യന് ചിരി എന്നുള്ളത്. ഈശ്വരൻ സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരും ചിരിച്ചേക്കരുത് എന്ന്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞു, മനുഷ്യ നീ മാത്രമേ ചിരിക്കാവൂ എന്ന്. ഈശ്വരൻ മനുഷ്യന് മാത്രമായി തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവാണ് ഒന്ന് ചിരിക്കുക എന്നുള്ളത്. ഇത് ചില ആൾക്കാർ രാവിലെ മുതൽക്ക് മുഖം കൂർപ്പിച്ചിങ്ങനെ നടക്കും, അയാളെ കണ്ടാൽ അന്ന് കാണുന്നവർക്ക് പോലും വെള്ളം കിട്ടില്ല. എന്തിനു ഇത്രയധികം, എന്തിനാണ് നമ്മളെ മുഖം കൂർപ്പിച്ച് നടക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? ഇതിനെന്തിനു ലുബ്ധ? ഇതിനെന്തിനു പിശുക്ക്? ചിരിച്ചു നോക്കൂ, നമ്മൾ അറിയാതെ സന്തുഷ്ടരാകും. അതുകൊണ്ട് നാളെ മുതൽക്ക് നമുക്കൊരു ട്രെയിനിങ് വേണം. കാലത്തെണീറ്റാൽ കണ്ണാടിക്ക് മുമ്പ് പോയിട്ട് വെറുതെ ചിരിക്കുക. ചിരിച്ച് 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 കുറെ കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റായി മാറും. നമ്മളെ കാണുന്നവർക്ക് സന്തോഷം. നിങ്ങൾ ഞാനും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ മക്കളുടെ മുഖം കൂർപ്പിച്ച് കാണാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ മുഖത്ത് വിഷമം വന്നാൽ ഓടിച്ചെന്ന് ചോദിക്കില്ലേ, മോനെ മോളെ എന്ത് പറ്റി? വി ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതേമാതിരി സമൂഹവും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് മാത്രമേ സ്വാതന്ത്ര്യം നൽകാൻ കഴിയുകയുള്ളൂ. ഇതാണ് ചില ഡോക്ടർമാരുടെയൊക്കെ വിജയരഹസ്യം. അവരവരെടുത്ത് തന്നാൽ എല്ലാവരും ചികിത്സിക്കുന്ന പോലെയും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചിരിച്ച് മധുരമായി ഒന്ന് സംസാരിച്ചാൽ 50% രോഗവും മാറിക്കഴിഞ്ഞു. അതുപോലെ ടെൻഷൻ, മനുഷ്യന്റെ ടെൻഷൻ പോക്കാൻ വേണ്ടി നമുക്കൊന്ന് ചിരിക്കാം. ഒന്ന് ചിരിച്ച് മധുരമായിട്ടൊന്ന് സംസാരിക്കാം. ഇത് മാത്രം ചെയ്താൽ, പക്ഷെ ഇന്ന് ഇതൊന്നും പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളില്ല. ഇന്ന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഓൾ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബിക്കം ദ പ്ലേസസ് ഓഫ് ഡിഗ്രി ഹണ്ടേഴ്സ്. And the degrees have become begging bowls. Bhiksham dehigale pole bhikshaya yajikkarulla bhikshavatramayi certificateumayi teedi nadakkukayanu, tendi nadakkukayanu, joli undo endu paranja. Evide Dr. S. Radhakrishnan parnathu, the end of education must be character. Character reformation aayikanam vidyabhyasathinte antima lakshyam. My guru Baba says education without character is useless and dangerous. സ്വഭാവരൂപീകരണമില്ലാത്ത വിദ്യാഭ്യാസം നമുക്ക് എന്തിനാ? ഭാരത സംസ്കാരം മുഴുവൻ കുടികൊള്ളുന്ന ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ സ്വഭാവരൂപീകരണം ഉണ്ടാക്കിയെടുക്കുന്നതിലാണ്. എന്താ സ്വഭാവം? സ്വന്തം ഭാവം. എന്താ സ്വന്തം ഭാവം? നിങ്ങളെയും എന്നെയും ഉണ്ടാക്കിയിരിക്കുന്ന ഭാവം. എന്തുകൊണ്ടാ? സ്നേഹം കൊണ്ട്. അപ്പൊ നമ്മുടെ സ്വഭാവം എന്താ? സ്നേഹസ്വരൂപരാണ്. ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, വിദ്യ കൂടുന്തോറും സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കണം. കൂടുതൽ 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 സ്നേഹമുള്ളവരായി മാറണം. അവരെ നോക്കിയിട്ടാണ് നാം എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത്. IASും IPSും IFSും പാസ്സാക്കി ഒരാൾ ചിരിക്കാതെ ഇരിക്കാൻ പറയാതെ മധുരമായി സംസാരിക്കാത്തവരെ നോക്കിക്കൊണ്ട് നാം ഒരിക്കലും എഡ്യൂക്കേറ്റഡ് എന്ന് പറയരുത്. ഇല്ലിറ്ററേറ്റ്, നോട്ട് അറ്റ് ഓൾ എഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവനുള്ളാവുന്ന പരിവർത്തനം വേണം. ആ പരിവർത്തനത്തിലൂടെ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീ സത്യസായിബാബയ്ക്ക് എഡ്യൂക്കേഷൻ ഇല്ല, മാതാമൃതാനന്ദമയ്ക്ക് എഡ്യൂക്കേഷൻ ഇല്ല, ശ്രീനാരായണ ഗുരുവിന് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല, ശ്രീരാമ പരമഹംസർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. എന്താ എഡ്യൂക്കേഷൻ? അക്കാഡമിക്കൽ നോളജ് ആണോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? അറിയേണ്ടത് മാത്രം അറിയാതെ വേർ ദ മെറ്റീരിയലിസം എൻഡ്സ് ദേർ ദ സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട്സ് എന്നാണ്. അറിയേണ്ടത് മാത്രം നാം അറിയുന്നില്ല, ബാക്കിയെല്ലാം നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ അറിവാണ് ഭാരതീയ സംസ്കാരം. ബ്രിട്ടീഷുകാർ നമുക്ക് തന്നുപോകുന്ന അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഇന്ന് എന്താ പ്രയോജനം? ഞാൻ ബസ്സിൽ വരുമ്പോൾ ഒരു കണ്ടക്ടറെ കണ്ട് പരിചയപ്പെട്ടു. അയാൾ മാന്യമായി സംസാരിച്ചപ്പോൾ അയാളോട് വെറുതെ ചോദിച്ചു, എത്തുവരെ പഠിച്ചു നോക്കും. പുള്ളി പറഞ്ഞു, പുള്ളി MSc ബയോകെമിസ്ട്രി പാസ്സായിട്ട് LLB പാസ്സായി. എന്നിട്ട് കണ്ടക്ടർ ജോലി എടുക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, സാറ് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് എന്തായി കണ്ടക്ടർ ജോലി ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടിയത് ഇത് ആദ്യമാണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് കെമിസ്ട്രിയോ ബയോകെമിസ്ട്രിയൊക്കെ ജോലി കിട്ടി നോക്കിയപ്പോൾ, താരതമ്യ പഠനം നോക്കിയപ്പോൾ ഇപ്പം എനിക്ക് കിട്ടുന്ന ശമ്പളം അതിൽ ആദ്യം കിട്ടുകയില്ല, അതുകൊണ്ട് ഇത് മതിയിച്ചു. പിന്നെ LLB വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ ഒരു സീനിയറുടെ കീഴിൽ ഞാൻ 5-6 മാസം പ്രാക്ടീസ് ചെയ്തു, 100 രൂപ കൂടി കിട്ടുന്നില്ല സാർ, ഞാൻ പിന്നെ ഒഴിവാക്കി, പിന്നെ ഇത് തന്നെ മതി എന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഡിഗ്രികളൊക്കെ കുറെ കഴിഞ്ഞാൽ ഇപ്പതാ 100 എഞ്ചിനീയറിംഗ് കോളേജായും പോകുന്നു. നമ്മുടെയൊക്കെ മക്കൾ എഞ്ചിനീയറിംഗ് പാസ്സായി വരുമ്പോൾ പാലക്കാട് റോഡിലൂടെ എഞ്ചിനീയർമാർ തമ്മിൽ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. കുറെ കഴിഞ്ഞാൽ ഇവിടെ IASകാരും IPSകാരും ഒക്കെ തൂപ്പുവേല ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ എല്ലാറ്റിനും ഇപ്പൊ ഒന്നിനും ആളെ കിട്ടാനില്ലല്ലോ, ഒരു ജോലിക്കും ആളെ കിട്ടാനില്ല. ആളെ കിട്ടണമെങ്കിൽ ആദ്യം അതിൽ BTech പാസ്സാവണം, തെങ്ങ് കയറ്റത്തിൽ BTech പാസ്സാവണം, എങ്കിൽ തെങ്ങ് കയറാൻ ആളെ കിട്ടും. ഇതൊക്കെ ആര് നമ്മളെ പഠിപ്പിച്ചു? സ്വന്തം കുലത്തൊഴിൽ, അതിനായിട്ടുള്ള അഭിമാനം. ഇത് ചെറുതും താഴെയുമാക്കി മാറ്റുന്നതല്ല ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ശൂദ്രനും വൈശ്യനും ക്ഷത്രിയനും ബ്രാഹ്മണനും ഒരുപോലെയായിരുന്നു, ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നില്ല. പഞ്ചസാര ബൊമ്മ പോലെയാണത്തെ. പഞ്ചസാര കൊണ്ട് ബൊമ്മയുണ്ടാക്കിയാൽ കാലിനോ കൈയിനോ തലയ്ക്കോ അതിരം മധുരം, എല്ലാം ഒരേപോലെ മധുരമാണ്. അതുമാതിരിയാണത്തെ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ബ്രാഹ്മണനും ഒരേ ഈശ്വരന്റെ ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ് ഒരേ ഒരു ഈശ്വരന്റെ ഘടങ്ങളാകുന്ന ഓരോരുത്തർക്കും അതിൻ്റെതായ മധുരമുണ്ട്. ഒന്നും ഒന്നിന് താഴെയല്ല, ഒന്നും ഒന്നിന് മേധയല്ല. പക്ഷെ നമ്മുടെ കടമ നാം മറന്നുപോകുന്നു. നാം തന്നെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കുന്നു. നമുക്ക് തിരിച്ചുകൊണ്ടുവരണം. അതിന് തിരിച്ചുകൊണ്ടുവരാൻ ഇപ്പൊ നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കിട്ടിയത്. ഇത് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല. എങ്ങനെയാ ഡോക്ടർ സാംബശിവൻ സാറേയും ഗോപാലകൃഷ്ണ സാറെയൊക്കെ അഭിനന്ദിക്കുന്നത്? എനിക്ക് വാക്കുകളില്ല. എത്ര പറഞ്ഞാലും മതിയാവും. ഇതൊരു സന്ദർഭം എവിടെ നിന്ന് കിട്ടും? ഈ സന്ദർഭത്തെ നമ്മുടെ കഴിവിന്റെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതിനെ ഉയർത്തിക്കൊണ്ട് ഈ ഹെറിറ്റേജ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് പഠിച്ച് ഒരാൾ നമ്മളെ കണ്ടാ പറയണം, ഹി ഈസ് എ മെമ്പർ ഓഫ് ദറ്റ് ഹെറിറ്റേജ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കണ്ടാ പറയണമെങ്കിൽ നാം ചിരിച്ചുകൊണ്ടിരിക്കണം, നാം ഹാപ്പി ആവണം. നമ്മളടുത്ത് വന്ന ഒരാൾ ചോദിക്കണം, നിങ്ങൾ എത്ര ഇന്ന് സന്തോഷിക്കാൻ കാരണം? കാരണം ഞങ്ങളേ, ഞങ്ങൾ ഇതിലെ മെമ്പറാണ്. അപ്പൊ ആൾക്കാർക്ക് ഒന്നും എടാ, ഇതിൽ മെമ്പറായ ഭയങ്കര ഹാപ്പി ആവല്ലോ, അതിനോരം മുഖം കൂർപ്പിച്ചിങ്ങനെ നിൽക്കുക. നിങ്ങൾ എന്താ അങ്ങനെ മുഖം കൂർക്കാൻ കാരണം? ഞങ്ങൾ ഇതിന്റെ മെമ്പറാന്ന് പറഞ്ഞാൽ പോയില്ലേ കാര്യം? ഇതിലപ്പുറം നാണക്കട ഇനി വേറെ എന്താ ഉള്ളത്? ബി സ്മാർട്ട്, ബി ഹാപ്പി. എല്ലാവരും തന്നിലേക്ക് ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ അവസ്ഥ ഇപ്പൊ എന്താണെന്നറിയാമോ? നീന്തലറിയാതെ വെള്ളത്തിൽ വീണുപോയവരെ പോലെയാണ്. നീന്തലറിയാതെ 100 പേർ വെള്ളത്തിൽ വീണു. ഓരോരുത്തരുടെയും കടമയെന്താ? മറ്റുള്ളവരെ സഹായിക്കല. അതാ ഇന്നത്തെ രാഷ്ട്രീയ സേവനം. ഒരാൾക്കും നീന്തൽ അറിഞ്ഞുകൂടാ. ആരോ ഒരു പാവം എല്ലാം കയറിപ്പറ്റാൻ നോക്കുമ്പോ അവനെ പോയി സഹായിച്ച് അവനെ പിടിച്ച് വീണ്ടും മുക്കി. കാരണം ആർക്കും നീന്തൽ അറിഞ്ഞുകൂടാ. എന്തിനു വേണ്ടി നടക്കുന്നു? സാമൂഹ്യ സേവനമാണത്രേ. എല്ലാവരെയും പിടിച്ചു മുക്കുന്ന സാമൂഹ്യ സേവനം നമുക്കിത് വേണ്ട. നമുക്ക് ആദ്യം നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് ഒരു കയർ കൊടുക്കാൻ പറ്റുകയുള്ളൂ, ഒരു തുണി എടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ആത്മീയത നമ്മളെ പഠിപ്പിച്ചത് സെൽഫ് റിയലൈസേഷനാണ്, അല്ലാതെ ഒന്നായിട്ട് സൊസൈറ്റി റിയലൈസേഷൻ ഒന്നുമല്ല. എല്ലാം സെൽഫാണ്. സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാക്രിഫൈസ് ആൻഡ് എവറിഥിങ് സെൽഫ്, സെൽഫ് റിയലൈസേഷൻ. നമ്മൾ സെൽഫാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഭാരതീയ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത. എന്നിൽ നിന്നും ഞാൻ ഉയരേണ്ടതാണ്. എന്റെ വ്യക്തിത്വ വികസനമാണ്, എന്റെ ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്മെന്റ് ആണ്, ഞാനാണ് ആദ്യം നന്നാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ നീന്തലറിയാതെ വെള്ളത്തിൽ വീണവരെ പോലെ നാം മറ്റുള്ളവരെ സഹായിക്കാൻ നിൽക്കട്ടെ. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല, ഉപദ്രവം ചെയ്യാതിരുന്നാൽ തന്നെ വലിയ ഉപകാരമായി എന്നാണ്. അത് തന്നെയല്ലേ വലിയ ഉപകാരം. ലോകത്തിൽ ആരും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലെങ്കിൽ ലോകത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ലോകം നന്നായി കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ടുള്ള കാര്യം, നാം കുട്ടികളെ നോക്കി പണ്ട് ചിന്മയാനന്ദജി കോഴിക്കോട് മാനാന്തര മൈതാനത്ത് വെച്ച് പ്രസംഗിക്കുകയുണ്ടായി, എൽഡേഴ്സ് ദേ മേ സേ ദറ്റ് യങ്സ്റ്റേഴ്സ് ആർ കെയർലെസ് ആൻഡ് യങ്സ്റ്റേഴ്സ് ആർ യൂസ്ലെസ്. ബട്ട് ഐ ഡു സേ യങ്സ്റ്റേഴ്സ് ആർ നോട്ട് അറ്റ് ഓൾ കെയർലെസ് ബട്ട് ദേ ആർ കെയർഡ് ലെസ്. യങ്സ്റ്റേഴ്സ് ആർ നോട്ട് അറ്റ് ഓൾ യൂസ്ലെസ് ബട്ട് ദേ ആർ യൂസ്ഡ് ലെസ്. ഇതാണ് ഇന്നത്തെ സ്ഥിതി. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ യൂസ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ, അവരെ കെയർ ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ, എന്നിട്ട് നാം അവരെ കുറ്റം പറയുന്നു. എല്ലാവരും മറ്റുള്ളവന്റെ നേരെ വിരൽ ചൂണ്ടുകയാണ്. സമൂഹത്തിന്റെ ഏറ്റവും നാശം ഇന്നത്തെ പിള്ളേരാണെന്ന് പറയുന്നു. പിള്ളേർ പറയുന്നു ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അധ്യാപകരാണ്. അധ്യാപകർ പറയുന്നു നിനക്കാരൻ രക്ഷിതാക്കന്മാരാണ്. രക്ഷിതാക്കന്മാർ പറയുന്നു സമൂഹമാണ്. സമൂഹം പറയുന്നു പിള്ളേരാണ്. ഇതൊരു ദൂഷിത വലയം. ഈ ദൂഷിത വലയത്തിന് ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുത്ത് സദ്ഗുണ വലയമാക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നു. നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പിരിച്വൽ ഹെറിറ്റേജ്. ഇവിടെ നാം ഒരു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. നമ്മളിതിനെ സദ്ഗുണ വലയമാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെ പഴിചാരുവാനല്ല നമ്മൾ കണ്ടിരിക്കുന്നത്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ. ഇന്ന് സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുവാൻ ധാരാളം പേരുണ്ട്, പക്ഷെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ ആരുമില്ല. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ച് ചിന്തിച്ച് മതികെട്ടു നടക്കുന്നിതു ചിലർ. നമുക്കത് വേണ്ട. ഉത്തരവാദിത്ത ബോധം നമുക്ക് വേണം. ഏത് റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുവാൻ നാം തയ്യാറാവണം. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പരിപൂർണമായിട്ടും നാം സഹകരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാമെങ്കിൽ വി ക്യാൻ ഡു വണ്ടേഴ്സ്. ആകെ മാറിമറിക്കാൻ പറ്റും. എത്ര പെട്ടെന്നാ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരുന്നത്! ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്നത് ഒരു ജനസമുദ്രത്തെ ഉണ്ടാക്കിക്കൊണ്ടല്ല, ഇതിൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്മെന്റ് ഇതിന്റെ പ്രത്യേകതയാണ്. ആ ഡെവലപ്മെന്റാണ് നമ്മളെ യഥാർത്ഥമാകുന്ന മാനവനാക്കി മാറ്റുന്നത്. മാനവൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ടത്രേ. മാ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നർത്ഥം മാത്രമല്ല, നവാ എന്ന് പറഞ്ഞാൽ വാനരനല്ല എന്നും അർത്ഥമുണ്ടത്രേ. നമ്മൾ മാനവരാണെങ്കിൽ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, വാനരനല്ലാതെയും ഇരിക്കണം. അപ്പോൾ മാനവ എന്ന വാക്കിന് അർത്ഥം വരുന്നു, ഞാൻ വാനരനല്ല വാനരനല്ല എന്ന്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വരുമ്പോൾ പ്രതീക്ഷിച്ചത് എന്തോ കാരണത്താൽ ഇവിടെ ടൈമൊക്കെ തെറ്റിപ്പോയി. 10:30 പ്രഭാഷണം തുടങ്ങി 12 വരെ പ്രഭാഷണമാവാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടുമ്പോൾ തന്നെ 11:30 കഴിഞ്ഞു. ഇപ്പം ഏകദേശം 12:30. ഇനിയും എൻ്റെ ഗുരുവാകുന്ന ഡോക്ടർ രാമനെ പോലെയുള്ളവരോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നതിലും അർത്ഥമില്ല. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്, പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഭാരതീയ ആത്മീയതയെക്കുറിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഈ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ടായിരിക്കാം കോഴിക്കോട് 54 സംഘടനകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ജനുവരി 1 എന്നെ കൊണ്ട് 108 ദിവസം പ്രഭാഷണം ചെയ്യിപ്പിക്കുകയാണ്. 108 ഡേയ്സ് മീൻസ് 3 months and 18 days. കോഴിക്കോട് കല്ലായി റോഡിലെ സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ക്ഷണിക്കുന്നതോടൊപ്പം ശ്രീ സാംബശിവൻ സാറിനോടും ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണ സാറിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ 108 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് രണ്ട് വാക്ക് സംസാരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അവിടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോഴിക്കോട് കൂടെ വരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളും കല്ലായി റോഡിലെ ആരാധന ടൂറിസ്റ്റ് ഹോം തൊട്ടടുത്തുള്ള കോട്ടക്കലാരിശാലിന്റെ അടുത്തുള്ള സ്നേഹാഞ്ജലി കല്യാണ മണ്ഡപത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം 2 വീതം 12 വിഷയങ്ങളെ എടുത്തുകൊണ്ട്, 12 ഉപനിഷത്ത്, 12 വേദങ്ങള്, 12 രാമായണം, 12 ഭാഗവതം, ജ്ഞാനപാന, ഭജഗോവിന്ദം തുടങ്ങി ഇങ്ങനെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് 9x12 108 ദിവസത്തെ പ്രഭാഷണ പരമ്പര വെച്ചിരിക്കുകയാണ്. ഈ 108 ദിവസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നതൊക്കെ ആയിരിക്കും എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നെനിക്ക് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. കുറെ ഇങ്ങനെ പറയുമ്പോൾ തോന്നുന്നായിരിക്കാം. അതുകൊണ്ട് പുറമേ പോയുള്ള പ്രഭാഷണങ്ങളൊക്കെ ഞാൻ നിർത്താൻ പോവുകയാണ്. എന്നിട്ട് ഒരു ഗുരുകുല ആശ്രമം ഞാൻ എന്റെ നാട്ടിൽ എന്റെ വീട്ടിൽ തന്നെ തുടങ്ങുകയാണ്. അടുത്ത ആശ്രമ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുവാൻ എന്റെ ഗുരുവാകുന്ന ഭഗവാൻ സത്യസായിബാബയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം കിട്ടി. എന്നെ ജഗത്ഗുരു മാതാമൃതാനന്ദമയി ദേവി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ചെല്ലുന്ന സ്ഥലത്തൊക്കെ അവിടെയുള്ള സഹോദരി സഹോദരന്മാരിൽ നിന്ന് അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരിൽ നിന്നും ഞാൻ അനുഗ്രഹം ആഗ്രഹിക്കുന്നു, ആശീർവാദം ആഗ്രഹിക്കുന്നു, എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. മാവൂര് പുഴയുടെ മറുഭാഗത്തുള്ള അഥവാ കൊണ്ടോട്ടിയിൽ നിന്ന് വന്നാലും വാഴക്കാട് പഞ്ചായത്തിലെത്താം. ആ വാഴക്കാട് പഞ്ചായത്തിൽ സായി സന്ദേശ ഗുരുകുലം എന്ന രീതിയിൽ ഗുരുകുലം തുടങ്ങിക്കൊണ്ട് ഈശ്വരൻ എനിക്ക് തന്ന എന്റെ കഴിവുകളെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഒരു ട്രെയിനിങ് എടുത്തുകൊണ്ട് ഞാൻ ആശ്രമജീവിതം ആരംഭിക്കുകയാണ്. എന്റെ 16 വയസ്സ് മുതൽക്ക് ഞാൻ എന്റെ ഗുരുവായ ഭഗവാൻ ബാബയോടൊപ്പം വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുവാനും ഒരുമിച്ച് ഉണ്ണുവാനും ഉറങ്ങുവാനും യാത്ര ചെയ്യുവാനും സഞ്ചരിക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചു. 10-40 വർഷമായി അദ്ദേഹത്തിന്റെ പാദുകങ്ങൾ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന സകല ഉപദേശങ്ങളും എഴുതിയെടുത്ത് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ശ്രമങ്ങളുടെ ഫലമായിട്ട് എനിക്ക് ഹൃദയം തുറക്കുവാൻ ആവേശമൊഴുകയാണ്. അപ്പോൾ ഞാൻ എന്നിലേക്ക് എന്നെ മടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. പുറമേയുള്ളതായ എന്റെ ഈ സംസാരത്തിൽ അല്ലെങ്കിൽ ഈ സംസാര സാഗരം, ഇതിൽ നിന്ന് വീണ്ടും ഒരു സംസാരം, ആ സംസാരത്തിൽ നിന്ന് മാറി 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 ഞാൻ എന്നിലേക്ക് ഒതുങ്ങുമ്പോൾ നിങ്ങളെയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൗകര്യം കിട്ടുമെങ്കിൽ ഞാൻ എന്റെ ആശ്രമത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അവിടെ വന്നുകൊണ്ട് യാതൊരു കാരണത്താലും പണം പിരി ഇവിടെ ഉണ്ടായിരിക്കില്ല. 5 പൈസ ആരിൽ നിന്നും തന്നാലും വാങ്ങിക്കില്ല. അവിടെ റെസീറ്റ് ബുക്കില്ല, ട്രഷറില്ല, മണി ഓർഡർ അയച്ചാൽ പോലും തിരിച്ചയക്കും. പണവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഒരു ആശ്രമ ജീവിതം അവിടെ ആഗ്രഹിക്കുകയാണ്. ഈശ്വരൻ എനിക്ക് തന്ന ചെറിയ ചെറിയ കഴിവുകൾ അസ്ട്രോളജിയിലും ന്യൂമറോളജിയിലും പാമിസ്ട്രിയിലും തച്ചുശാസ്ത്രത്തിലൊക്കെ എന്നെ കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ സൗജന്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ അവിടെ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ എടുപ്പിച്ചുകൊണ്ട് ഒരു ആശ്രമ ജീവിതം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനൊക്കെ കാരണം അവനവനിലേക്ക് മടങ്ങുകയും അവനവൻ നന്നാവുകയും ചെയ്താൽ ലോകം മുഴുവൻ നന്നാവും എന്ന് ആചാര്യന്മാർ പറയുന്നു. ഒരു പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ ഇതുവരെയുള്ള എന്റെ ജീവിതം മുഴുവൻ എനിക്ക് വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഗുരുവാകുന്ന ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഭക്ഷണം കഴിക്കാതെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കുമോ? അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല. അദ്ദേഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ രാത്രിയിൽ ഒരു 1/2 കപ്പ് രാഗി അദ്ദേഹം ഇടയ്ക്ക് കഴിക്കും. എന്നിട്ട് എത്ര വർഷമായി അദ്ദേഹം ജീവിക്കുന്നു. ഇത് കണ്ട് ഞാനും ചിന്തിച്ചു എനിക്കും ഇതുപോലെയൊക്കെ പറ്റുമോ എന്ന്. ഞാൻ ശ്രമിച്ചു. 10-40 വർഷമായി ശ്രമം നടത്തി ആദ്യം 3 നേരമാക്കി, പിന്നെ 1 ദിവസത്തിൽ 2 നേരമാക്കി. കഴിഞ്ഞ 10 വർഷമായി ഞാൻ 1 നേരമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇപ്പോൾ കുറേ ദിവസങ്ങളും മാസങ്ങളുമായിക്കൊണ്ട് 2 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് ഇനി നാളെ വൈകുന്നേരമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതുവരെ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എനിക്ക് ക്ഷീണമില്ല. ഞാനിത് എന്തിനാ നിങ്ങളോട് പറയുന്നത്? എനിക്ക് ഒരു പ്രസിദ്ധീകരണം കിട്ടാൻ വേണ്ടിയല്ല. കൃഷ്ണനും രാമനും ആചാര്യന്മാരും പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഐ ഷുഡ് സെറ്റപ്പ് എൻ എക്സാമ്പിൾ. എനിക്ക് ഞാൻ തന്നെ ഒരു എക്സാമ്പിളായി മാറാൻ വേണ്ടി, അല്ലാതെ ഇപ്പം നിങ്ങൾ എന്നെ പ്രകീർത്തിക്കാനോ ഒന്നുമല്ല ഞാൻ ഇത് പറയുന്നത്. സംശയമുള്ളവർക്ക് ആ സംശയം തീരാൻ വേണ്ടി പറയുക, മനുഷ്യന് കഴിയും. 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് രണ്ടുപേർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ഞാൻ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ എന്നെ കണ്ടാൽ ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കട്ട് തിന്നത് പോലെയൊക്കെ തോന്നിയേക്കാം. ഇതിന്റെ രഹസ്യം ഈശ്വരാനുഗ്രഹം മാത്രമാണ്. അതുകൂടാതെ പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കാറുണ്ട്, എല്ലാം ഇന്ന് 10 കിട്ടുകൾ 100 മതിയെന്നും ശതമാകൽ 1000 മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകൽ ആശ്ചര്യമെന്നതും എന്ന് പറഞ്ഞ് പണം 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 എന്ന് പറഞ്ഞ് മനുഷ്യൻ ഓടി നടക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ എന്തിനാണ് പണം ചോദിച്ചാൽ ജീവിക്കാനാണ്. ഇപ്പൊ എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ പണം ഉണ്ടാക്കാനാണ്. നേരെ മാറി, ജീവിക്കുന്നത് തന്നെ പണം ഉണ്ടാക്കാനായി മാറി. ഇതിനെക്കുറിച്ച് എന്റെ ഗുരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ ഞാനൊരു ശബ്ദം ചെയ്തു. ഞാൻ എന്റെ ജീവിതത്തിൽ പണം തൊടുകയില്ല എന്നങ്ങനെ ശബ്ദം ചെയ്തു. ധാരാളം പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ പൂ പോലെ ഭഗവാൻ ശരിയാക്കി തരുന്നു. ഞാൻ ഇന്ന് പണം കൈകൊണ്ട് തൊടാതെയാണ് ജീവിക്കുന്നത്. ഞാൻ പണം എണ്ണി നോക്കാറില്ല, പണം ഉപയോഗിക്കാറില്ല. എന്റെ ബാഗ് ആരെങ്കിലും കട്ടുകൊണ്ടുപോയാൽ അയാൾക്ക് നഷ്ടമെന്നല്ലാതെ എനിക്ക് യാതൊരു നഷ്ടവുമില്ല. എന്നെ ഇവിടെ ആരോ എത്തിക്കുന്നു, ഇവിടെ നിന്ന് ആരെങ്കിലും എന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നു. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ എന്തിന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല. എനിക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ഏറ്റവും വലുത് എന്റെ ഗുരുവിൽ നിന്നാണ്. അത് ഇഷ്ടംപോലെ കിട്ടിക്കഴിഞ്ഞു. മറ്റൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം പറയുന്നത്. പ്രായോഗികമാണ്, പ്രായോഗികമാണ്. ഈ പറയുന്ന തപസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതൊന്നുമില്ല. ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. പണ്ട് ഒരു രക്ഷിതാവിന്റെ കയ്യിൽ ഒരു വേൾഡ് മാപ്പ് ഉണ്ടായിരുന്നു. 100 കഷ്ണങ്ങളായി മാറിയ ആ വേൾഡ് മാപ്പ് ആ രക്ഷിതാവ് ഒന്ന് ശരിയാക്കുവാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളും സമയമെടുത്തിട്ടും അത്രയും കഷ്ടങ്ങളായി കീറിയതുകൊണ്ട് ശരിയാക്കാൻ പറ്റിയില്ല. എവിടെയാണ് വൻകരകൾ, എവിടെയാ ക്യാപിറ്റൽ, സമുദ്രം എവിടെ, നദി എവിടെയെന്ന് എത്ര വിചാരിച്ചിട്ടും സാധിക്കാതെ വരുന്നു എന്ന് മാത്രമല്ല, 6 പ്രായമുള്ള തന്റെ മകൻ തൊട്ടടുത്തിരുന്ന് ഉറക്കെ ബഹളം കൂട്ടി വികൃതി കാണിച്ച് ഇയാളുടെ കോൺസെൻട്രേഷൻ കളയുകയും ചെയ്യുന്നു. അവസാനം ദേഷ്യം വന്ന ഈ പിതാവ് ഈ വേൾഡ് മാപ്പിന്റെ കഷ്ണങ്ങളെല്ലാം ചുരുട്ടിപ്പീട്ടി അവന്റെ തലയിലേക്ക് എറിഞ്ഞു. എടാ കുരുതം കെട്ട മോനെ, ഒന്നുകിൽ മിണ്ടാതിരി അല്ലെങ്കിൽ ഈ പടവൊന്ന് നന്നാക്കുക എന്ന് പറഞ്ഞു. അച്ഛൻ 3 നേരം വിചാരിച്ചിട്ടും നന്നാക്കാൻ പറ്റാത്ത പടം 3 കൊണ്ട് മകൻ നന്നാക്കി. മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പടം റെഡി എന്ന് പറഞ്ഞു. അച്ഛൻ ഓടി ഒന്ന് നോക്കുമ്പോ ഭൂഗോള പടം റെഡിയാണ്. ഉടനെ അച്ഛൻ ചോദിച്ചു, മോനെ നിനക്ക് ആരാ ഈ 1 ഭൂമിശാസ്ത്ര പാഠം എടുക്കുന്നത്? നീ എങ്ങനെ ഈ ഭൂഗോള പടം ശരിയാക്കി? എങ്ങനെ വൻകരകളും ക്യാപിറ്റലും നദികളും സമുദ്രങ്ങളും ഇന്നിന്ന സ്ഥലത്താണ് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ മകന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? ഏത് ഭൂഗോള പടത്തിന്റെ കാര്യം അച്ഛൻ പറയുന്നതെന്ന് ചോദിച്ചു. ഇവൻ ഭൂഗോള പടമേ കണ്ടിട്ടില്ല. ഈ പടം അവന്റെ നേരെ എറിഞ്ഞപ്പോൾ ആ ഭൂഗോള പടത്തിന്റെ പിൻഭാഗത്ത് സിനിമാ നടൻ മോഹൻലാലിന്റെ പടം ഉണ്ടായിരുന്നു. ആ ചെറിയ കുട്ടി കണ്ണ് കണ്ടു, കൈ കണ്ടു, കാല് കണ്ടു. അവനറിയാം കണ്ണെവിടെ നിൽക്കണം, കാലെവിടെ നിൽക്കണം, കൈ എവിടെ നിൽക്കണം. ഒരു ഭാഗത്ത് വ്യക്തി ശരിയായപ്പോൾ മറുഭാഗത്ത് ലോകം ശരിയായെന്നാണ്. ആ ഒരു വ്യക്തി നിങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാ വാക്കുകളും എന്റെ ആരാധ്യ പുരുഷനായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെയും സർവ്വദേവതകളുടെയും പാദങ്ങളിൽ പുഷ്പങ്ങളായി സമർപ്പിക്കുന്നതോടൊപ്പം എന്റെ വാക്കുകൾ എന്തെങ്കിലും പിഴയോ അഹങ്കാരമോ അഹംഭാവമോ തെറ്റോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദയവീത് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ സന്ദർഭം തന്നതിന് സംഘാടകരുടെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നതോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിയുടെയും സഹോദരന്റെയും പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.